ആദി മുതൽ തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദേവനുമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ഞങ്ങളുടെ നമസ്കാരങ്ങളും ഞങ്ങളോട് കരുണ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ തന്റെ അടിയാരോട് കരുണയുന്ന മനുഷ്യരാജാവേ നിനക്ക് സ്തുതി. ബാറിക്കുമോർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ
പിതാവേ,
രാജ്യം വരാണമേ, ഇഷ്ടം സ്രോതരെ പോലെ ഭൂമിയിലുമാകണമേ. ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് എതിരാണമേ. ഞങ്ങൾ കടക്കാരോടെ ഞങ്ങൾ ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങൾ ശ്രമിക്കണമേ. ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നോദൃഷ്ടം ഞങ്ങളെ രക്ഷാൽ രാജ്യമോത്തു എന്നേക്കും നിനക്കുള്ളതാവുന്നു. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ ിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിരന്തരഫലമായ നമ്മുടെ കർത്താവായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള നിയമത്ത് പറയുമേ തമ്പുരാന്റെ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി ദൈവംബുരാനുടമേ. ഞങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരി ഞങ്ങളെ സ്നേഹിക്കുകയും നാൾതോറും ഞങ്ങളുടെ ഭാരങ്ങളെ വഹിച്ചുകൊണ്ട് ഞങ്ങളെ വഴി നടത്തുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവാം ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന ഒരു രാത്രിയും കൂടി നിന്റെ സന്നിധിയിലേക്ക്, വിവിധ പ്രദേശങ്ങളിൽ ഇരുന്നു കൊണ്ട് സന്തോഷത്തോടെ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനിടയാക്കി ഇതിനെ ഓർത്ത് സ്തുതിക്കുന്നു. ദൈവത്തിന്റെ കൃപ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളോട് കൂടെയിരുന്നു. ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും താഴ്ത്തി തിരുമുമ്പാകെ അർപ്പിക്കുന്നു. എന്റെ യഹോവ എനിക്ക് വലിയവ ചെയ്തു എന്ന് മറ്റുള്ളവരുടെ മുമ്പാകെ സാക്ഷ്യമുള്ള ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് കർത്താവ് ഈ ക്ലാസിന്റെ കാര്യങ്ങളിലൊക്കെ ദൈവസാന്നിധ്യം കൂടെ ഇരുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ചിന്തപ്രകാരം ഇന്നത്തെ ഈ അവസാനത്തെ ക്ലാസിന്റെ കാര്യങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളോട് വഴി നടത്തണമേ. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു എന്നും കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ശിക്ഷണത്തിൽ വളർത്തണമെന്നും ഞങ്ങൾ ചിന്തിച്ചതുപോലെ ദൈവത്തിന്റെ മക്കളാണെന്ന് ഞങ്ങളെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്റെ കുഞ്ഞുങ്ങളായി നിന്റെ ശിക്ഷണത്തിൽ സന്തോഷത്തോടുകൂടി വളർന്നു വരുവാനും ജ്ഞാനത്തിന്റെ ആരംഭമാകുന്ന ദൈവഭക്തി ഇപ്പോഴും മുറുകെ പിടിച്ചുകൊണ്ട് അനുദിനം ദൈവിക ജ്ഞാനത്തിൽ വളർന്നു വരുവാനും ഞങ്ങളെ എല്ലാവരെയും സംഗതിയാക്കണമേ. ഞങ്ങളെ പഠിച്ചിട്ടുള്ള എബ്രായ ലേഖനത്തിലെയും മതോപദേശ സ്ഥാനങ്ങളിലെയും എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ദൈനംദിനമായിരിക്കുന്ന ജീവിതത്തിന്റെ അസ്വിനതയ്ക്കും കർത്താവ് പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ദൈവസന്നിധിയിലേക്കുള്ള ആത്മീയ വളർച്ചയ്ക്കും അതോടൊപ്പം തന്നെ പ്രധാന ഉദ്ദേശമായിരിക്കുന്ന പരീക്ഷാ കാര്യങ്ങളും തിരുമുമ്പാകെ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിലും ഉന്നതമായിരിക്കുന്ന വിജയം എല്ലാവരും കരസ്ഥമാക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുണ എല്ലാ പ്രയാസങ്ങളിൽ നിന്നൊക്കെ കാത്തുപരിപാലിച്ച് ഞങ്ങളെ സംരക്ഷിച്ചതുപോലെ ഞങ്ങളുടെ ക്ലാസ് തുടങ്ങിയപ്പോഴ് കർത്താവ് അതിൽ സംബന്ധിച്ച എല്ലാവരെയും തിരുമുമ്പാകെ അർപ്പിക്കുന്നു. തുടർന്ന് അതിന്റെ ഇടയ്ക്കൊക്കെ ഇതിൽ സംബന്ധിക്കാനായിട്ട് കടന്നു വന്നവരുണ്ട്. ഈ അവസാന സമയങ്ങളിലൊക്കെ വിവിധ കാര്യങ്ങൾ മൂലം അതിൽ സാധിക്കാതെ പോയവരും അവസാനത്തോളം എല്ലാ ക്ലാസ്സുകളിലും സംബന്ധിച്ചവരുമായ അനേകരുണ്ട്. ദൈവസന്നിധിയിൽ എല്ലാവരെയും സമർപ്പിക്കുന്നു. ദൈവകരുണയാൽ ഞങ്ങളെ എല്ലാവരെയും വഴി നടത്തണം. ഞങ്ങളായിരിക്കുന്ന എല്ലാ ഭവനങ്ങളെയും ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു. ഞങ്ങളുടെ ഇടവുകളെ അനുഗ്രഹിക്കണമേ. രോഗങ്ങളെയും പ്രയാസങ്ങളെയും ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഒക്കെ തിരുമുമ്പാകെ അർപ്പിക്കുന്നു. ദൈവകരുണയാൽ ഞങ്ങളെ എല്ലാവരെയും വഴി നടത്തണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപ തുടർന്നും ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. പരിശുദ്ധ അമ്മയുടെ ജീവിത മാതൃകയിൽ മുൻപിലേക്ക് നയിക്കപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഞങ്ങൾ എന്നേക്കും സ്തുതിയും സ്തോത്രം അർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, ഇത്രയും നാള് ക്ലാസ്സുകളൊക്കെ എടുക്കുന്നതിന്റെ ഒരു മാനസികമായിരിക്കുന്ന ഒരു വളരെയേറെ ഉത്സാഹവും താല്പര്യവും, ചില സമയങ്ങളിലെങ്കിലും എങ്ങനെ ഇന്നത്തെ ക്ലാസ് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്ന് അവസാന നിമിഷം വരെയും ചിന്തിച്ച സമയങ്ങളും, വളരെ സ്വസ്ഥമായിട്ട് മനസ്സ് പോയ സമയങ്ങളും, വളരെയേറെ പ്രയാസത്തിലൂടെ കടന്നുപോയ സമയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ ക്ലാസ്സുകൾ നമ്മൾ കൈകാര്യം ചെയ്യുകയായിരുന്നല്ലോ. അപ്പോൾ വ്യക്തിപരമായിട്ട് എനിക്കുണ്ടായ ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് സൂചിപ്പിച്ചത്. എന്നാൽ ഇന്ന് ഒരല്പം പ്രയാസത്തോടുകൂടിയാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇത്രയും നാൾ ഭംഗിയായിട്ട് ആ ക്ലാസ്സുകളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിച്ചു, നാളെ മുതൽ ഇതില്ലല്ലോ എന്നോർക്കുമ്പോൾ അനല്പമായ ഒരു സങ്കടവും എൻ്റെ മനസ്സിലുണ്ട്. എന്തായിരുന്നാലും ദൈവം ഒരു കാലഘട്ടത്തിൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം, അത് എൻ്റെ പരിമിതികളെയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടും മാനുഷികമായ ബലഹീനതയിൽ നിന്നുകൊണ്ടും ദൈവത്തിന്റെ സന്നിധിയിൽ അത് ഭംഗിയായിട്ട് ചെയ്യാൻ തക്കവണ്ണം ശ്രമിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. കുറേയൊക്കെ തീർച്ചയായിട്ടും കുറവുകൾ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്, എങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടുകൂടി അത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ സന്തോഷവുമുണ്ട്. എന്തായാലും നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ഒരു മണിക്കൂർ സമയമൊന്നും സംസാരിച്ചില്ലെങ്കിലും പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് എബ്രായ ലേഖനത്തിന്റെ ചിന്താധാരകളിലൂടെയൊക്കെ ഒന്ന് കടന്നുപോയി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം എന്നാണ് കരുതുന്നത്. എന്തായാലും ഇത്രത്തോളം നടത്തിയ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. എത്ര സ്തുതിച്ചാലും മതിയാകില്ല ദൈവത്തെ, കാരണം ദൈവം അത്ര അത്ഭുതകരമായിട്ട്. ഇത് നിങ്ങളെ പഠിപ്പിക്കുന്ന സമയത്താണ് ഞാനും എബ്രായ ലേഖനത്തെ പറ്റി കൂടുതലായിട്ട് പഠിക്കുകയും ചെയ്യുന്നത്. എപ്പോഴും അങ്ങനെയാണല്ലോ, എന്നെ കേൾക്കുന്ന ടീച്ചേഴ്സ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ അറിയാം, നിങ്ങൾ 15 വർഷം ഒരു സബ്ജക്റ്റ് തന്നെ എടുത്തെങ്കിലും 15-ാമത്തെ വർഷവും ആ വിഷയം പഠിപ്പിക്കുമ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു അറിവ് നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കും. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത്രയും ഗഹനമായിരിക്കുന്ന വിഷയം ഒരു വൈദിക ശുശ്രൂഷയിലെയൊക്കെ ഒരു 5-8 വർഷം മാത്രം പൂർത്തീകരിച്ച ഒരു തുടക്കക്കാരൻ എന്നൊക്കെ തന്നെ പറയാവുന്ന എനിക്ക് വളരെയേറെ ദൈവികമായിരിക്കുന്ന അറിവുകളാണ് ഇതിൽ നിന്ന് ദൈവം തമ്പുരാൻ നൽകിയത്. ദൈവത്തെ സ്തുതിക്കുന്നു. എന്തായാലും ചില കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് വയ്ക്കാം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന എബ്രായ ലേഖനത്തെ പറ്റി നമ്മൾ പഠിച്ച കാര്യങ്ങൾ പെട്ടെന്നൊന്ന് ഓടിച്ച് കണ്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. മതോപദേശ സാരങ്ങളിലേക്ക് ഞാൻ വീണ്ടും തിരികെ പോകുന്നില്ല, അത് നിങ്ങൾക്ക് പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ള ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പിൽ തന്നെ അതിനകത്തുണ്ട്. എങ്കിലും അതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്ത ഓട്ടശ്ശേരി തിരുമേനിയെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. അതുകൊണ്ടാണല്ലോ നമുക്ക് അത്ര ഭംഗിയായിട്ട് കാര്യങ്ങൾ എത്ര ശ്രേഷ്ഠമായിട്ട് അതും വിരചിച്ചിരിക്കുന്നത്, മതോപദേശ സാരങ്ങളും. അതിന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തവരൊക്കെ ഉണ്ട്. അവരെയൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച ഐറേനിയസ് തിരുമേനിയാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ദൈവസന്നിധിയിൽ തിരുമേനിയൊക്കെ സമർപ്പിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ സഭയുടെ ഇങ്ങനെ വിശ്വാസ പഠനത്തിന് വേണ്ടിയുള്ള ഉത്സാഹം സഭയുടെ എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ സമയങ്ങളിലും ഒക്കെ നടക്കുന്നുണ്ട്. അത് നമ്മൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യം. നമ്മുടെ ഭദ്രാസനത്തെ സംബന്ധിച്ച് അത് പ്രയോജനപ്പെടുത്താനായിട്ട് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും പ്രത്യേകിച്ചതിന്റെ നിദർസ്ഥാനത്ത് ഇരിക്കുന്ന അഭിയന്യ തിരുമേനിയെ ദൈവസന്നിധിയിൽ അർപ്പിക്കുകയൊക്കെ ചെയ്യാം. എബ്രായ ലേഖനത്തെ പറ്റി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, അത് ഹൂ ഇസ് ദ ഓതർ എന്നുള്ളത് നമ്മൾ ആദ്യമേ നോക്കി, ആരാണ് ഇത് എഴുതിയത് എന്നുള്ളത് നമ്മൾ നോക്കി. അതിന്റെ ഇന്റേണൽ എവിഡൻസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക്, അതിന്റെ ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇന്റേണൽ എവിഡൻസ് എന്ന് പറയുന്നത് അത് കൂടുതലായിട്ടൊന്നും നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് കാര്യം കണ്ടു. ബിക്കോസ് ദെയർ ഇസ് നോ ഇൻട്രൊഡക്ഷൻ ഓർ സല്യൂട്ടേഷൻ ടു ദ ലെറ്റർ, ദെയർ ഇസ് നോ ഇന്റേണൽ ഓർ ഡയറക്റ്റ് എവിഡൻസ് ഫോർ ഓതർഷിപ്പ്, there is nothing in the book to say who wrote it. adana nammal kanda kaariyana. for many years the church thought that the author was Saint Paul ennaanu vicharichirunnathu. pakshe actually Saint Paul always begins his letters with his name. adu baaki ella 13 lekhanangalilum paulus sriha thante peru upayogichondana lekhanam aarambikkunnu. pakshe idinath angane oru internal evidence onnu namukku kittunnilla. അതുകൊണ്ട് എഴുതിയ ആളിനെ പറ്റി ഏകദേശം ഒരു ക്ലൂ നമുക്ക് രണ്ട് ക്ലൂ മാത്രമാണ് ഇതിൽ നിന്ന് കിട്ടുന്ന. ഒന്ന്, 2:3 അതിനകത്ത് പറയുന്നത്, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയൂ എന്ന വാക്യത്തിൽ കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതായ രക്ഷ എന്ന് പറയുന്നു. അതായത് ഈ എഴുതിയ ആള് കേട്ടവരിൽ നിന്ന് ഒരു ഒരു രണ്ടാമത് ഒരു സോഴ്സാണ്, അതായത് ഒരു സെക്കൻഡ് ഹാൻഡ് എവിഡൻസ് എന്നോ സോഴ്സ് എന്നോ ഒക്കെ പറയാം. അങ്ങനെ കേട്ട കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സോ ദ ഓദർ ഇംപ്ലൈസ് ദാറ്റ് ഹി വാസ് നോട്ട് ആൻ അപ്പോസ്റ്റൽ ഓർ ഈവൻ an eyewitness of the events in the Jesus life. യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ഐവിറ്റ്നസ് ആയിട്ടൊന്നും ഇരുന്ന ആളല്ല, കേട്ട കാര്യങ്ങളാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പോ അതാണ് ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നത്. രണ്ടാമതായിട്ടുള്ളത് 13:23 വാക്യമാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച chapter 13:23, സഹോദരനായ തീമോത്തിയോസ് തടവിൽ നിന്ന് ഇറങ്ങി എന്ന് അറിയുവീൻ, അവൻ വേഗത്തിൽ വന്നാൽ ഞാൻ അവനുമായി നിങ്ങളെ വന്ന് കാണും എന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ തിമോത്തി വാസ് എ ഫ്രണ്ട് ഓഫ് ബോത്ത് ദ റൈറ്റർ ആൻഡ് ദ റീഡേഴ്സ്. അതാ മറ്റൊരു ക്ലൂ നമുക്ക് കിട്ടുന്നത്. ഈ രണ്ട് കാര്യങ്ങളെ നമുക്ക് കിട്ടുന്നുള്ളൂ. ഇദ്ദേഹം ഒരു ഐവിറ്റ്നസ് അല്ല, കേട്ട കാര്യങ്ങൾ എഴുതിയ ആളാണെന്നും, രണ്ടാമത് തിമോത്തിയോസ് പൊതുവിൽ ഈ എഴുതുന്ന ആളിനും വായിക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ ഓഡിയൻസിനും ഒക്കെ സുപരിചിതനാണെന്നും അവരുടെ കോമൺ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആണെന്നും ഉള്ളതാണ് നമ്മൾ കാണുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടത് ആർക്കെഴുതി എന്നുള്ളതാണ്. ടു ഹും വാസ് ദ ലെറ്റർ ടു ദ ഹീബ്രൂസ് റിട്ടൺ. അതും ബിക്കോസ് ദെയർ ഇസ് നോ സല്യൂട്ടേഷൻ, ദെയർ ഇസ് നോ ഇന്റേണൽ ഡയറക്റ്റ് എവിഡൻസ് ഫോർ ദ ഇന്റൻഡ് റീഡർഷിപ്പ് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ബട്ട് ദ ഏർലി ചർച്ച് ബിലീവ് ദാറ്റ് ദ റീഡേഴ്സ് വെയർ ക്രിസ്ത്യൻ ജൂസ് എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അതിനകത്ത് ടൈറ്റിലിൽ ടു ദ ഹീബ്രൂസ് എന്ന, എബ്രായർക്കെന്ന, പ്രോസ് ഹെബ്രായോസ് എന്ന ഉപയോഗിച്ചേക്കുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. നിയമഭാഷ ഗ്രീക്കാണ്, അന്നത്തെ യഹൂദന്മാരൊക്കെ ഗ്രീക്ക് സംസാരിക്കുന്നവരാണ്. എന്നിട്ടും അവരെ എബ്രായക്കാര് എന്ന് അഭിസംബോധന ചെയ്യുന്നത് കൊണ്ട് അല്ലെ, എബ്രായർക്ക് എഴുതിയ ലേഖനം എന്ന് പറയുന്നത് കൊണ്ട് യഹൂദൻ എബ്രായ ഭാഷ സംസാരിച്ചുകൊണ്ടിരുന്ന, ഇപ്പോൾ ഗ്രീക്ക് സംസാരിക്കുന്ന, നേരത്തെ എബ്രായ ഭാഷ സംസാരിച്ചുകൊണ്ടിരുന്ന യഹൂദ ക്രിസ്ത്യാനികൾക്കാണ് ഇത് എഴുതിയത് എന്ന് ഒരു എവിഡൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് ആർക്കെഴുതി എന്നുള്ളത്. പിന്നീട് ഈ ഹിസ്റ്ററി ഓഫ് റീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ദ ഇന്റർനെറ്റ് റീഡേഴ്സ് ഹാവ് അണ്ടർഗോൺ പെർസിക്യൂഷൻ ഇൻ ദ പാസ്റ്റ്, കഴിഞ്ഞ കാലത്ത് അങ്ങനെ പോയിട്ടുണ്ടെന്നും, ആൻഡ് സീം ടു ബി അണ്ടർഗോയിങ് സം സോർട്ട് ഓഫ് പെർസിക്യൂഷൻ ഇൻ ദ പ്രസന്റ്, ഇപ്പൊ കടന്നു പോകുന്നുണ്ടെന്നും ഒക്കെ 12:3 മുതലുള്ള വാക്യങ്ങളിൽ. അതായത് പീഡാസഹനങ്ങളൊക്കെ നടക്കുന്ന ആദ്യ കാലഘട്ടത്തിൽ തന്നെയാണിത് എന്നുള്ളതാണ്. ക്രിസ്ത്യൻ ജൂസ് ആണ്. ദ ബുക്ക് ഷോസ് ദാറ്റ് ദേ വെയർ നോട്ട് സ്ട്രോങ് ഇൻ ദെയർ ബിലീഫ്, ദേ വെയർ ഇൻ ഡേഞ്ചർ ഓഫ് ഗോയിങ് ബാക്ക് ടു ദെയർ ഓൾഡ് റിലീജിയൻ. അതാണ് 2:1 ഒഴുകിപ്പോകരുത് എന്നൊക്കെ പറയുന്നത്. The writer argues from the Old Testament to keep them trusting in Jesus. അതാണ് ഇതിന്റെ ഒരു പ്രധാന ചിന്താധാരയും എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പോൾ ആർക്കെഴുതി എന്ന് ചോദിച്ചാൽ അതും കൃത്യമായിട്ട് സൂചിപ്പിക്കുക പ്രയാസമാണെങ്കിൽ തന്നെയും ക്രിസ്ത്യൻ ജൂസിനാണ് എഴുതിയത് എന്ന് നമുക്ക് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇത്രയാണ് അവിടെ. പിന്നീട് വേർ വാസ് ദ ലെറ്റർ ടു ദ ഹീബ്രൂസ് റിട്ടേൺ, എവിടെ നിന്നാണ് ഇത് എഴുതപ്പെട്ടത് എന്നുള്ളത്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമിൻ പ്ലേസ് ഓഫ് ഒറിജിൻ. അതും ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എങ്കിലും ഒരു ക്ലൂ കിട്ടുന്നത് chapter 13:24 ഇതല്യക്കാർ നിങ്ങൾക്ക്, ഇറ്റലിക്കാർ നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നു എന്ന് പറയുന്നത് കൊണ്ട് ഒരുപക്ഷെ ഇറ്റലിയില് ദ വൺസ് ഇൻ ഇറ്റലി ആൻഡ് പെർഹാപ്സ് റോം, ഇറ്റലിക്കാരെ അറിയാവുന്ന അല്ലെങ്കിൽ ഇറ്റലിയിൽ നേരത്തെ ഉണ്ടായിരുന്നവരും ഇപ്പോഴും ഇറ്റലി അല്ലാത്തവരുമായ ചില ആൾക്കാര്, ഇറ്റലിക്കാരെ അറിയാവുന്ന, ഇറ്റലിക്ക് പുറത്തുള്ളവർക്കാകാം ഇത് എഴുതിയത്, പക്ഷെ അവർ ക്രിസ്ത്യൻ ജൂസ് ആയിരിക്കും എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അവിടെ നമുക്ക് കിട്ടുന്നത്. പിന്നീടുള്ളത് വെൻ വാസ് ദ ലെറ്റർ റിട്ടേൺ, എന്നാണ് ഇത് എഴുതിയതെന്നുള്ളതാ. എന്നാണ് എഴുതിയതെന്നുള്ളതും എക്സാക്ട് ഡേറ്റ് പറയുക ബുദ്ധിമുട്ടാണ്. എങ്കിൽ തന്നെ ബിഫോർ 70 എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ബിഫോർ 70 എന്ന് പറയാൻ കാര്യം എന്ന് ചോദിച്ചാല്, അതിനൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളിത് പഠിച്ചവരായതുകൊണ്ട് ഇനിയും പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഈ ലേവിയ പൗരോഹിത്യത്തിന് മാറ്റം വന്നത് ഉദാഹരിക്കാനായിട്ട് അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും യേശുക്രിസ്തു പറഞ്ഞായിരുന്നു ഈ ദൈവാലയം കല്ലിന്മേ കല്ല് ശേഷിക്കാതെ നശിച്ചു പോകുമെന്ന് പറഞ്ഞായിരുന്നു. അത് അതേപടി സംഭവിച്ചു. അത് പക്ഷെ AD 70 സംഭവിച്ചത്. അപ്പോൾ AD 70 ആ യെരുശലേം ദൈവാലയം നശിപ്പിക്കപ്പെട്ടു പോയെങ്കിൽ ലേവിയ പൗരോഹിത്യം മാറ്റപ്പെട്ടു, അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ ദൈവാലയം കൂടി കല്ലിന്മേ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോയത്. ഇനിയും നിങ്ങൾക്ക് അതിന്റെ പുറകെ പോകേണ്ട കാര്യമില്ല, യേശുവിനെ സ്വീകരിച്ച് എന്നൊരു ഉപദേശം വേണമെങ്കിൽ എബ്രായ ലേഖനകർത്താവിന് കൊടുക്കാമായിരുന്നു. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സ് വ്യക്തമായിട്ട് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നേ. AD 70 യെരുശലേം ദൈവാലയം നശിപ്പിക്കപ്പെട്ടു. പക്ഷേ യെരുശലേം ദൈവാലയം നശിപ്പിക്കപ്പെട്ടതിനെ പറ്റി ഒരു കാര്യങ്ങളും ഇവിടെ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ വാദഗതിക്ക് കൂട്ടുപിടിക്കാൻ ഏറ്റവും നല്ല ഒരു കാര്യമായിരുന്നു, ദേ യെരുശലേം ദൈവാലയം നശിപ്പിക്കപ്പെട്ടല്ലോ, ഇനി നിങ്ങൾ ലേവിയ പൗരോഹിത്യത്തിന്റെ പുറകെ പോകരുതെന്ന് വേണമെങ്കിൽ ഒരു വാക്ക് അദ്ദേഹത്തിന് കൂട്ടിച്ചേർക്കാമായിരുന്നു. അദ്ദേഹം ചേർത്തിട്ടില്ല. ദാറ്റ് മീൻസ് ഇത്രയും പറഞ്ഞ ആള് യെരുശലേം ദൈവാലയം നശിപ്പിക്കപ്പെട്ടതിന് ശേഷമാണ് എഴുത്തെഴുതിയിരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം പരാമർശിക്കുമായിരുന്നു എന്നുള്ളതിൽ 100% തർക്കമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ എബ്രായ ലേഖനം എഴുതപ്പെട്ടത് യെരുശലേം ദൈവാലയം നശിപ്പിക്കപ്പെടുന്നതിന് മുൻപെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ കാണുന്നു. എങ്കിലും ഏകദേശം 63-ന് 68-നും ഇടയ്ക്കാണ്, 63 എന്നൊരു ഒരു വർഷമാണ് പൊതുവായിട്ട് പറയുന്നത്. എങ്കിൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇത് ചോദിക്കുമ്പോൾ ഉത്തരം എഴുതേണ്ടത് ഇൻ ബിറ്റ്വീൻ 63 and 68 എന്ന് എഴുതുമ്പോഴാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക എന്നുള്ളത് ഉറപ്പിക്കുന്നു. എക്സാക്ട് ഒരു ഡേറ്റ് നമുക്ക് കൃത്യമായിട്ട് എങ്ങും പറഞ്ഞിട്ടില്ല. 63 എന്നൊരു പൊതുധാരണ ഉണ്ടെങ്കിൽ തന്നെ കൃത്യമായിട്ട് നമ്മുടെ പഠനത്തിൽ നമുക്ക് പക്ഷെ അങ്ങനെ സൂചിപ്പിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് മാത്രം ഉറപ്പിക്കുന്നു. ഇൻ ബിറ്റ്വീൻ 63 and 68 എന്ന് എഴുതുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മാർക്ക് കിട്ടുക. പിന്നീട് ഒരു ഒരു ആശയം നമ്മൾ കാണുന്നത് AD 96 ക്ലെമന്റ് ഓഫ് റോം എന്ന് പറയുന്ന റോമിലെ ബിഷപ്പായിരുന്ന ക്ലെമന്റ് എഴുതിയ അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സിൽ അദ്ദേഹം ഇവിടുന്ന് കോട്ട് ചെയ്തിട്ടുണ്ട്, എബ്രായ ലേഖനത്തിൽ നിന്ന് കോട്ട് ചെയ്തിട്ടുണ്ട്. അത് AD 96, അതുകൊണ്ട് അതിന് ശേഷമാണല്ലോ, അപ്പൊ അതിന് മുൻപേ ആണല്ലോ ഇത് എഴുതപ്പെട്ടത്. അതുകൊണ്ട് അങ്ങനെ AD അത് പിന്നെയും ബിഫോർ 70 എന്നുള്ളത് യെരുശലേം ദൈവാലയം നശിപ്പിക്കപ്പെട്ടതിന് മുൻപായതുകൊണ്ട് അതിനും മുൻപേ ആയിരിക്കും എന്ന ഒരു കണ്ടെത്തലാണ് ഇവിടെ കാണുന്നത്. 10:2-3 അത് കൃത്യമായിട്ട് നമ്മൾ വായിക്കുകയും ചെയ്യുന്നുണ്ട്. ഇബ്രായ ലേഖനം 10:2-3 നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്: അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിന് ശേഷം പാപങ്ങളെ കുറിച്ചുള്ള മനോബോധം പിന്നെ ഇല്ലായക കൊണ്ട് യാഗം കഴിക്കുന്നത് നിന്നുപോകയില്ലയോ? ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മയുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ആണ്ടുതോറും നടത്തുന്ന ആ കാര്യങ്ങൾ അപ്പോഴും സംഭവിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ യെരുശലേം ദൈവാലയം നശിപ്പിക്കപ്പെടുന്നതിന് മുൻപാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മൾ കാണുകയും ചെയ്യുന്നു. പിന്നീട് വൈ ഡിഡ് ദ ഓതർ റൈറ്റ് ദ ബുക്ക്, എയിം, എന്താണ് അതിന്റെ ലക്ഷ്യം എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ദീസ് റീഡേഴ്സ് ജൂയിഷ് ക്രിസ്ത്യൻസ് ഹാഡ് ടു മേക്ക് എ ചോയ്സ്. അവര് കൃത്യമായിട്ട് പറയുക, ദേ കുഡ് നോട്ട് കണ്ടിന്യൂ ഇൻ ദ റിലീജിയൻ, ദേ മസ്റ്റ് ബി പെർഫെക്റ്റ് ക്രിസ്ത്യൻസ് എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങളൊരു നല്ല ക്രിസ്ത്യാനികളാണ്, ഇനി പഴയ ഇതിലേക്ക് നിങ്ങൾ പോകരുത്, നിങ്ങൾ കൃത്യം നല്ല ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കണം എന്നുള്ളൊരാശയമാണ് പറയുന്നത്. അതാണ് അതിന്റെ ലക്ഷ്യം, അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളതാണ്. ഈ ടെമ്പിളിലെ ബലിയും ക്രിസ്ത്യാനിറ്റിയും രണ്ടും കൂടെ കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല, നിങ്ങൾ ഒരിടത്ത് നിൽക്കണം എന്ന് കൃത്യമായിട്ട് പറയുകയാണ്. ദേ കുഡ് നോട്ട് നൗ ഗോ ടു ദ ടെമ്പിൾ, ദ ജ്യൂസ് വുഡ് നോട്ട് ലെറ്റ് ദം എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. ദ റൈറ്റർ ട്രൈസ് ടു ഷോ ഹിസ് റീഡേഴ്സ് ദ യുണീക്നെസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ തുല്യതയെ കാണിക്കുക എന്നുള്ള ഒരു ആശയമാണ്. എന്നാൽ പിന്നെ പൊതുവായ ചില ചിന്താധാരകൾ ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. ഇതിനകത്ത് പറയുന്നതായ പൊതുചിന്തകൾ ലേഖനത്തിന്റെ ചിന്താധാര എന്ന് പറയുന്നത്, ദ എൻത്രോൺമെന്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആസ് ഹൈ പ്രീസ്റ്റ് ഓഫ് ന്യൂ കവനന്റ് ഓർഡർ എന്നുള്ളതാണ്. യേശുക്രിസ്തുവിനെ മഹാപുരോഹിതനായിട്ട് അവതരിപ്പിക്കുകയാണ്, പുതിയ നിയമത്തിലെ മഹാപുരോഹിതനായിട്ട് യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നു. അതാണ് ഇതിന്റെ പൊതു ചിന്താധാര. ഇവിടെ പറയുന്നതായ ചില കാര്യങ്ങൾ, ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രതിഫലനമാണ് യേശുക്രിസ്തു, പിന്നീട് ദൈവത്തിന്റെ സബ്സ്റ്റൻസിന്റെ അല്ലെങ്കിൽ ദൈവസത്തയുടെ പതിപ്പാണ്, ആ പുത്രനാണ് ലോകത്തിലേക്ക് വന്നത്. അതാണ് തുടക്കത്തിൽ ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത്. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് പൂർത്തിയായിട്ട് അരുളി ചെയ്തു എന്ന് പറയുമ്പോഴേ പുത്രൻ കൂടെ കാലസമ്പൂർണതയിൽ ദൈവം സംസാരിച്ചു. വിവിധ കാലങ്ങളിൽ പല കാരണങ്ങൾ മൂലം ക്രമാനുഗതമായി ദൈവിക മാർഗം ജനങ്ങൾക്ക് വെളിവാകുകയായിരുന്നു. അതിന്റെ മേന്മയേറിയതും ഏറ്റവും ഉദാത്തവുമായ വെളിപ്പാട് പുത്രനിൽ നിർവഹിക്കപ്പെട്ടു. പിന്നീട് സൃഷ്ടാവും അവകാശിയും പരിപാലകനുമായ പുത്രൻ, അവൻ സകലത്തെയും സൃഷ്ടിച്ചവനാണ്, പിതാവിനോട് സമനാണ് എന്നുള്ളതും, അവൻ അവകാശിയാണെന്നും സകലത്തെയും പരിപാലിക്കുന്നവനാണെന്നും ഒക്കെ പിന്നീട് ലേഖനത്തിൽ പറയുന്നുണ്ട്. ഈ ലോകത്തിൽ ജീവിതത്തിലെ ദിവ്യ ശുശ്രൂഷയെ പറ്റി പറയുന്നു. അതിനുശേഷം എന്ത് ചെയ്യുകയാണ്? അദൃശ്യ ലോകത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് മഹത്വത്തിൽ ഉപവിഷ്ടനായിട്ടിരിക്കുകയാണ് എന്നുള്ളത് പറയുന്നു. പിന്നീട് പാപപരിഹാരത്തിന്റെ പ്രധാനാചാര്യ ശുശ്രൂഷ, ദി ഇറ്റേണൽ ഹൈ പ്രീസ്റ്റ്, അവൻ അങ്ങനെ നിത്യ മഹാപുരോഹിതനായിട്ട് നിന്ന് പാപപരിഹാര ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പുത്രന്റെ ആളത്തം പ്രവർത്തനം, അവന് ഹി സുപ്പീരിയർ ടു ഏഞ്ചൽസ്, ഹി സുപ്പീരിയർ ടു ഓൾ പ്രൊഫറ്റ്സ്. പിന്നീട് പ്രവാചകന്മാരിൽ തന്നെ അഗ്രഗണ്യനായ മോശയേക്കാൾ പരമോന്നതനാണ്. പ്രവാചകന്മാരുടെ പ്രബോധനം കേൾക്കാതെ മറുതലിച്ചു നിന്നവര് കടുത്ത ശിക്ഷ അനുഭവിച്ചു. അവര് വാഗ്ദത്ത നാടായിരിക്കുന്ന കനാനിലെ ആശ്വാസത്തിന്റെ ദിവ്യാനുഭവം അവർക്ക് നഷ്ടപ്പെട്ടു. പിന്നെ ഇസ്രയേലിന്റെ ജീവിത അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അലസതയും ഉദാസീനതയും ഒക്കെ കൈവിട്ടിട്ട് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് അവർ വന്നപ്പോഴും പ്രദർശിപ്പിച്ച വിശ്വാസത്തിന്റെ അതീക്ഷ്ണത കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയൊക്കെ 12-ാം അധ്യായത്തിലൊക്കെ നമ്മൾ പഠിച്ചല്ലോ, നിങ്ങളുടെ കുഴഞ്ഞ മുഴങ്കാലുകളെ നിവർത്തുവീൻ എന്നൊക്കെ പറഞ്ഞത്. അത് തീക്ഷ്ണത നിങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഇസ്രയേൽക്കാർക്ക് ശുദ്ധീകരണത്തിനും പാപപരിഹാരത്തിനും വിവിധ യാഗങ്ങൾ ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാന യാഗം യോം കിപ്പൂർ ദിവസം, ലേവ്യ പുസ്തകം 16-ാം അധ്യായം നമ്മൾ പഠിച്ചാണല്ലോ, യോം കിപ്പൂർ ദിവസം പ്രധാനാചാര്യന്റെ നേതൃത്വത്തിൽ അനുഷ്ഠിക്കുന്ന പാപപരിഹാര യാഗമാണ്. അതിന് പല പരിമിതികളുണ്ട്. അഹരോന്യ ഗണത്തിൽപ്പെട്ട മഹാപുരോഹിതന് സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടിയും യാഗങ്ങൾ അനുഷ്ഠിക്കാൻ കടമയുണ്ട്. മരണമുള്ളവനായ പ്രധാന ആചാര്യൻ വർഷം തോറും ബലി അർപ്പിച്ചിരുന്നെങ്കിലും ആരാധകർക്ക് യഥാർത്ഥ ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുവാനായിട്ട് ആ യാഗക്കൂട്ടത്തിന് അല്ലെ യാഗഗണത്തിന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ മഹാപുരോഹിതനായ യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ യാഗം നിർവഹിക്കപ്പെട്ടത് കൈപ്പണിയായ ദൈവാലയത്തിലല്ല, കാലത്തിനും സ്ഥലത്തിനും ഒക്കെ ഉപരിയായ അദൃശ്യമായ സ്വർഗീയ മഹോന്നതങ്ങളിലാണ്. ദൈവീക ബന്ധത്തിലേക്ക് തിരിച്ചു വരുവാൻ സാധിക്കാതെ പതറിപ്പോയ ഇസ്രായേൽ സമൂഹത്തിന് യിരെമ്യാ പ്രവാചകൻ നൽകിയ പുതിയ ഉടമ്പടി, 31-ാം അധ്യായത്തിലെ വാക്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ, പുതിയ ഉടമ്പടിയുടെ പ്രത്യാശാ നിർഭരമായ വാഗ്ദാനം പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ ക്രിസ്തുവിന്റെ യാഗത്തിലൂടെ യാഥാർത്ഥ്യമായി എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതിന്റെ അർത്ഥം പഴയ യാഗ സംവിധാനത്തെ എല്ലാം ഇടിച്ചു താഴ്ത്താനോ അവയുടെ പ്രാധാന്യം ലഘൂകരിക്കാനോ ഒരു ശ്രമം അല്ല. തീർച്ചയായിട്ടും ഞാനത് പഠിപ്പിച്ച സമയത്തെല്ലാം നിങ്ങൾ ഓർപ്പിച്ചാണല്ലോ. ലേഖനകർത്താവിന്റെ ശ്രമം നിത്യപുരോഹിതനായ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പുത്രന്റെ ശുശ്രൂഷയുടെ മേന്മ ഉറപ്പിക്കാനായിട്ടാണ്. അതുകൊണ്ടാണ് മറ്റതിന് നീക്കം വന്നു, അത് നീങ്ങിപ്പോയി, മാറ്റം വന്നു നീങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞതിന്റെ ഉദ്ദേശം. യേശുക്രിസ്തുവിലൂടെ അത് പൂർണ്ണമാക്കപ്പെട്ടു, അതിന്റെ മേന്മയെ ഉറപ്പിക്കാനായിട്ടാണ് ലേഖനകർത്താവിന്റെ ശ്രമം. കർത്താവിന്റെ ശുശ്രൂഷയെ വിവരിക്കുന്നതിനിടയില് പുതിയ നിയമത്തിൽ മറ്റെങ്ങും കാണാത്ത അപ്പോസ്തോലൻ, മഹാപുരോഹിതൻ, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ, വിശ്വാസത്തിന്റെ നായകൻ, പൂർത്തി വരുത്തുന്നവൻ, ഇന്നലെ ഇന്നും എന്നേക്കും അനന്യൻ എന്നീ വിശേഷണങ്ങളൊക്കെ യേശുക്രിസ്തുവിനെ കുറിച്ച് പരാമർശിച്ച് ഉപയോഗിക്കുന്നുണ്ടെന്ന് നമ്മൾ കാണുന്നു. പിന്നെ വിശ്വാസ പരിത്യാഗത്തിന്റെ ഭയാനകമായ അവസ്ഥയെ ചിത്രീകരിക്കാനായിട്ട് ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുക, ദൈവപുത്രനെ ചവിട്ടിക്കളയുക അല്ലെങ്കിൽ അവനെ മറികടന്നു പോവുക, പിന്നീട് വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമാക്കുക എന്ന ശക്തിയായ ഭാഷയൊക്കെ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. ദൈവത്തില് അടിയുറച്ച വിശ്വാസം, സങ്കേതം, അതുമൂലം അംഗീകാരം ലഭിച്ച വിശ്വാസ വീരന്മാരുടെ പട്ടിക, അതാണ് 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. പഴയ നിയമത്തിന്റെ ഏടുകളിൽ നിന്ന് വിശ്വാസ വീരന്മാരുടെ പട്ടികയൊക്കെ തെരഞ്ഞെടുത്തിട്ട് പ്രത്യാശയോടുകൂടി മരിച്ചുപോയവരുടെ ഉദാഹരണം നൽകിയിട്ട് അതിൽ തന്നെ ഏറ്റവും ഉന്നതനായ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നു. വളരെ മനോഹരമായിട്ടാണ് ഇബ്രായ ലേഖനകർത്താവ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. യേശുക്രിസ്തുവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വിശ്വാസം മുറുകെ പിടിച്ച് മുന്നേറിയാൽ ഈ കാണുന്ന ലോകത്തിൽ നിന്നും കേവലം പകർപ്പ് മാത്രമായ പ്രതിരൂപങ്ങളിൽ നിന്നും നമുക്ക് നിത്യവും യഥാർത്ഥവുമായ വിശ്രമാവസ്ഥയിൽ എത്തിച്ചേരാമെന്നുള്ള മനോഹരമായ ഒരു വാഗ്ദാനം കൂടി അവർക്ക് നൽകുകയാണ്. പിന്നീട് അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പം, നമ്മുടെ പ്രാക്ടിക്കൽ ലൈവ് 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, പ്രായോഗിക ജീവിതത്തിൽ പരമമായ സ്ഥാനം നൽകേണ്ട അതിഥി സൽക്കാരം, മിതത്വം, സഹോദര സ്നേഹം, വിവാഹ ജീവിതത്തിലും ബ്രഹ്മചര്യത്തിലുമുള്ള പവിത്രത, പരസ്പരമുള്ള പ്രാർത്ഥനയുടെ കൂട്ടായ്മ, വിശ്വാസം പഠിപ്പിച്ച നേതാക്കന്മാരെ അനുസ്മരിച്ച് അവരുടെ മാതൃക അനുകരിക്കേണ്ടതിന്റെ ആവശ്യകത, പിന്നീട് സമാധാനത്തിന്റെയും ശാന്തിയുടെയും പ്രാധാന്യം, ഇവയെല്ലാം ചൂണ്ടിക്കാട്ടിയതിനു ശേഷം പ്രാർത്ഥിക്കണമേ എന്നാവശ്യപ്പെട്ട് വാഴ്വുകളൊക്കെ നൽകി സമാപിക്കുന്നതായിട്ടാണ് ഇതിന്റെ ചിന്താധാര പ്രധാനമായിട്ടും കിടക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതിന്റെ ഓരോ അധ്യായങ്ങളിലെ കാര്യങ്ങൾ കൂടി പെട്ടെന്ന് ഞാനെന്ന് പറയാവുന്നതേ ഉള്ളൂ. ഒന്നാം അധ്യായത്തിന്റെ ഇതൊന്ന് മനസ്സിലാകാനായിട്ട് നിങ്ങൾക്ക് ഒന്ന് രണ്ട് വാക്കുകൾ കൂടി ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം, അല്ലെങ്കിൽ ഒരു ഒരു നാല് സെക്ഷനായിട്ട് നമുക്കിതൊന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇത് പരീക്ഷയ്ക്ക് ഇതേ രീതിയിലൊന്നും ചോദിക്കുന്നതല്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒന്നാം അധ്യായത്തിന് ഒന്നു മുതൽ രണ്ടാം അധ്യായത്തിന്റെ നാലാം വാക്യം വരെ ഒരു ഇതിന്റെ ഒരു എക്സോഡിയം എന്ന് പറയാം, ഒരു ഇൻട്രൊഡക്ടറി പാർട്ടായിട്ടാണ് അത് പറയുന്നത്. ഗോഡ് സ്പോക്ക് ആൻഡ് സൺ എക്സോൾട്ടഡ് എന്നുള്ള ഒരാശയമാണ് അവിടെ ഇൻട്രൊഡക്ടറി പാർട്ടിൽ പറയുന്നത്. ചാപ്റ്റർ 1:1-2. പിന്നീട് രണ്ടാം അധ്യായം 5-10 വരെ അതിന്റെ ഒരു പ്രൊപ്പോസിഷൻ എന്ന് പറയാം, പ്രസ്താവനയെന്നോ ഒരു അഭിപ്രായം, അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയായിട്ട് കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നു. അതിനകത്ത് അദ്ദേഹം സൂചിപ്പിക്കുന്ന ഗോഡ്സ് പ്ലാൻ ഫോർ ഹ്യൂമാനിറ്റി റിയലൈസ്ഡ് ഇൻ ദി സൺ, ദൈവത്തിന്റെ പദ്ധതി ക്രിസ്തുവിലൂടെ ലോകത്തിന് വേണ്ടി വെളിപ്പെട്ടു എന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. പിന്നീട് രണ്ടാം അധ്യായത്തിന്റെ 11-12 വരെ, അല്ലെങ്കിൽ 12-ത്തിന്റെ 29 വരെ, ദൈവം ഇന്ന് എന്നെ അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ എന്ന് പറയുന്ന വാക്യം വരെയും അദ്ദേഹത്തിന്റെ കുറെ ആർഗ്യുമെന്റ്സ് ആണ് അതിനകത്ത് പറയുന്നത്. അതാണ് അതിന്റെ പ്രധാന പാർട്ട് എന്ന് പറയുന്നത്, അതാണ് 2:11 മുതൽ 12:29 വരെയാണ് പ്രധാന ആശയമൊക്കെ അവതരിപ്പിക്കുന്നത്. ഗ്ലോറി ത്രൂ സാക്രിഫൈസ് ആൻഡ് സഫറിങ് എന്നുള്ളൊരു ആശയമുണ്ട്. അതുകൂടാതെ ജീസസ് ഓഫ് ഹൈ പ്രീസ്റ്റ് എന്നുള്ളൊരു കാര്യം അവിടെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നീട് 13-ത്തിൽ നമ്മൾ കാണുന്നത് 1-18 വരെയുള്ള വാക്യങ്ങളിൽ അതിന്റെ സമ്മറിയും, 18 അതിനകത്ത് സമ്മറിക്കകത്ത് പറയുന്നത് ക്രിസ്ത്യൻ സർവീസ് ആൻഡ് സാക്രിഫൈസ് എന്നുള്ളൊരു ആശയം പറയുന്നു. പിന്നീട് 13-ത്തിന്റെ 18-25 വരെയുള്ള വാക്യങ്ങളിൽ അതിന്റെ കൺക്ലൂഷൻ ആണ്, പോസ്റ്റ് സ്ക്രിപ്റ്റ് എന്ന് നമുക്ക് വിളിക്കാം. പേഴ്സണൽ റിമാർക്സും ഗ്രീറ്റിംഗ്സും പ്രയർ റിക്വസ്റ്റും ഒക്കെയാണ് അവിടെ നൽകുന്നത് എന്നുള്ളത് നമ്മൾ കാണുന്നു. 1-ാം അധ്യായത്തിൽ പറഞ്ഞു ദൈവപുത്രനിൽ കൂടി ദൈവം സംസാരിച്ചു 1-3 വാക്യങ്ങളിൽ. പിന്നീട് നമ്മൾ കാണുന്നത് 4-14 വാക്യങ്ങളിൽ ദൈവപുത്രൻ മലാഖമാരേക്കാൾ ഉന്നതനാണ് എന്നുള്ള ആശയം പറയുന്നു. പിന്നീട് 15-14 വാക്യങ്ങളിൽ കഴിഞ്ഞിട്ട് 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് 1-4 വാക്യങ്ങളിൽ ദ ഗ്രേറ്റസ്റ്റ് സാൽവേഷൻ, ഇത്ര മഹത്തായ ഒരു രക്ഷയെ പറ്റിയാണ്, അത് ഗണ്യമായി ഒഴുകിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം, ലെസ്റ്റ് വി ഡ്രിഫ്റ്റ് അവേ എന്നുള്ളൊരു ആശയം പറയുന്നുണ്ട്. ഇത്ര വലിയ രക്ഷ നമുക്ക് കിട്ടിയിരിക്കുന്നു, അതിൽ നിന്ന് പുറകോട്ട് പോകരുത് എന്ന് പറയുകയാണ്. മലാഖമാരിലൂടെയൊക്കെ പറഞ്ഞതായ വലിയ രക്ഷ നമ്മൾ ഗണ്യമാക്കണം, അത് അഗണ്യമാക്കി കളയരുത് എന്ന് പറയുന്നു. 2-ാം അധ്യായം 5-9 വാക്യങ്ങളിൽ ദ ഹ്യൂമാനിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ പറ്റി പറയുന്നുണ്ട്. 10-18 വാക്യങ്ങളിൽ ദ ഹൈ പ്രീസ്റ്റ് ഹു ഡൈഡ് ഫോർ ഓൾ ഹ്യൂമാനിറ്റി, എല്ലാവർക്കും വേണ്ടി മരണം വരിച്ച മഹാപുരോഹിതനെ അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് 3-ാം അധ്യായത്തിന്റെ 1-6 വാക്യങ്ങളിൽ സൺ ഓഫ് ഗോഡ് ഈസ് സുപ്പീരിയർ ടു മോസസ്, ദൈവപുത്രൻ മോശയെക്കാളും ശ്രേഷ്ഠനാണ് എന്ന് ഇവിടെ പറയുന്നു. അതിനുശേഷം 7-14 വാക്യങ്ങളിൽ ഇന്ന് രക്ഷയുടെ ദിനമാണ്, ടുഡേ ഈസ് ഡേ ഓഫ് സാൽവേഷൻ, അവിടെയാണ് ഇസ്രായേലൈറ്റ്സ് ഇൻ വിൽഡർനെസ് ആൻഡ് ദ ഫേസ്ഫുൾ ചർച്ച് എന്നുള്ള കാര്യം പറയുന്നതായ കാര്യം. അതുകൊണ്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നതായിരിക്കുന്ന ആ വലിയ രക്ഷയെ നമ്മൾ അതിലൂടെ ഹോൾഡ് ദ സ്റ്റെഡ്ഫാസ്റ്റ്നെസ്, ആദ്യ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് പറയുന്നു. 15-19 വാക്യങ്ങൾ ബിവെയർ ഓഫ് ഫെയ്ത്ത്ലെസ്നെസ് എന്നുള്ള കാര്യം പറയുന്നു. ഡു നോട്ട് ഹാർഡൻ യുവർ ഹാർട്ട്സ്, ദ ഫെയിലിയർ ഹിസ്റ്ററി ഓഫ് ഇസ്രായേലൈറ്റ്സ് പറയുന്നു, ദ റിസൾട്ട് ഓഫ് ഡിസോബീഡിയൻസ് ആൻഡ് അൺബിലീഫ്, അതൊക്കെയാണ് 3-ാം അധ്യായത്തിൽ പറയുന്നത്. 4-ാം അധ്യായത്തിൽ ഇറ്റേണൽ റെസ്റ്റ്, നിത്യമായൊരു സ്വസ്ഥതയെ അവതരിപ്പിക്കുക. കാരണം ഈ കനാൻ ദേശത്ത് അവർ പോയി ചേർന്നു നിത്യസ്വസ്ഥതയല്ല, യേശുക്രിസ്തുവിലാണ് നിത്യസ്വസ്ഥത. നമ്മളും കൂടെ ചെല്ലാതെ ആ നിത്യസ്വസ്ഥതയാകത്തില്ല എന്നൊരാശയമാണ് നാലാം അധ്യായത്തിൽ പറയുന്നത്. ദ പ്രോമിസ് റിമെയിൻസ്, ആ വാഗ്ദാനം എപ്പോഴും നിൽക്കുന്നു. ദ ഹേർഡ് അൺബിലീവേഴ്സ്, ശ്രവിച്ചിട്ടും വിശ്വസിക്കാത്തവരുടെ കാര്യം പറയുന്നു. പിന്നെ ദൈവത്തിന്റെ വിശ്രമത്തിന്റെ കാര്യം പറയുന്നുണ്ട്. ക്രൈസ്റ്റ് റെസ്റ്റ്, യേശുക്രിസ്തുവിന്റെ വിശ്രസ്വസ്ഥത അല്ലെ വിശ്രമം, യേശുക്രിസ്തുവിൽ ലഭിക്കേണ്ടതായ വിശ്രമമാണ് യഥാർത്ഥ വിശ്രമം. വർക്ക് ടു എന്റർ ഹിസ് റെസ്റ്റ്, അവന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാനായിട്ട് നമ്മൾ പ്രവേശിക്കണമെന്ന് പറയുന്നുണ്ട്. 12-ഉം 13-ഉം വാക്യങ്ങളിലൊക്കെ ദ പവർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, യേശുക്രിസ്തുവിന്റെ വചനത്തിന്റെ ശക്തിയാണ് 12-ഉം 13-ഉം വാക്യങ്ങളിൽ പറയുന്നത്. പിന്നീട് ഷാർപ്പ് എന്താ എനി ടു എഡ്ജ്ഡ് സ്വോർഡ് ലിവിങ് വേർഡ് ഓഫ് ഗോഡ് എന്നൊക്കെയുള്ള കാര്യം അവിടെ പറയുന്നുണ്ട്. നമ്മുടെ അവർ മേഴ്സിഫുൾ ഹൈ പ്രീസ്റ്റ് എന്നുള്ളതാണ് 14-16 വാക്യങ്ങളിൽ പറയുന്നതായ കാര്യവും. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേന് വീണ്ടും ക്രിസ്തുവിന്റെ ശ്രേഷ്ഠമായ മഹാപൗരോഹിത്യത്തെ പറ്റിയാണ് 1-4 വാക്യങ്ങളിൽ പറയുന്നതായ കാര്യം. അവൻ മനുഷ്യരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ദൈവത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്കായിട്ടാണ് ഒരു പുരോഹിതൻ നിയുക്തനാകുന്നത്. പുരോഹിതനെ പറ്റി പറയുകയാണ് അവിടെ. പിന്നെ അനുകമ്പാർദ്ര ഹൃദയമുള്ളവരായിരിക്കണം പുരോഹിതൻ. പൗരോഹിത്യം ദൈവത്തിന്റെ ദാനമാണ്, പുരോഹിതസ്ഥാനം ആരും സ്വയമായിട്ട് എടുക്കുന്നതല്ല എന്നൊക്കെ പറഞ്ഞ് പൗരോഹിത്യത്തിന്റെ ഒരു കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ട് പിന്നീട് ദ യുണീക് പ്രീസ്റ്റ്ഹുഡ് ഓഫ് ക്രൈസ്റ്റ് എന്നുള്ളതിലേക്ക് 5-10 വാക്യങ്ങൾ ക്രിസ്തുവിന്റെ അതുല്യ പൗരോഹിത്യത്തിലേക്ക് വരികയാണ്. പിന്നീട് വിശ്വാസം ത്യജിക്കുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പാണ് 5-11-20 വാക്യങ്ങളിൽ പറയുന്നത്. നിങ്ങൾ ശൈശവം പിന്നിടാത്തവരാണ്, കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്നവരാ, പക്ഷെ ഇപ്പോഴും നിങ്ങൾ പാല് കുടിച്ചുകൊണ്ടിരിക്കുക, സോളിഡ് ഫുഡൊന്നും കഴിക്കാൻ തുടങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞവരെ വഴക്ക് പറയുന്നു. പിന്നെ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ദി ഓറക്കിൾസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ ഇപ്പോഴും നിങ്ങൾക്ക് ഉപദേശിച്ചു തരേണ്ട ആവശ്യം വന്നിരിക്കുന്നു എന്നൊക്കെ പറയുകയാണ്. പിന്നീട് 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 5-ാം അധ്യായത്തിന് തുടർച്ചയായിട്ട് തന്നെയാണ് ഇവിടെ 1-3 വാക്യങ്ങളിൽ ദ നീഡ് ഓഫ് ഗ്രോത്ത്, നിങ്ങളുടെ വളർച്ചയുടെ ആവശ്യകതയെ പറ്റി പറയുന്നു. റിപ്പന്റൻസ് ഫ്രം ദ ഡെഡ് വർക്ക്സ്, നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം ഉണ്ടാകണം. ഫെയ്ത്ത് ടുവേർഡ് ഗോഡ്, ദൈവത്തിലെ വിശ്വാസം ഉണ്ടാകണം. അതിനെപ്പറ്റി പറഞ്ഞിട്ട് സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, റിസറക്ഷൻ ഓഫ് ദി ഡെഡ്, ഇറ്റേണൽ ജഡ്ജ്മെന്റ്, ഇതെല്ലാം വിട്ടുകളഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ അതിൽ വളർന്ന് നീ അതിൽ നിന്നും വളർച്ചയിലേക്ക് വരണം എന്ന് പറയുകയാണ്. പിന്നീട് 4-8 വാക്യങ്ങളിൽ റിവേർട്ടേഴ്സ് ടു ജുഡൈസം മേ നോട്ട് ബി റിന്യൂഡ് അഗെയിൻ ടു റിപ്പന്റൻസ് എന്ന് പറഞ്ഞാൽ, വിശ്വാസ ത്യാഗികൾ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ചില പ്രയാസമാണെന്നൊക്കെ പറഞ്ഞ് ചില കഠിനമായ ഭാഷയാണ് ആ ഭാഗത്തൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നീട് ദ ഗ്രേറ്റ് ബ്ലെസ്സിങ്സ് ഓഫ് ക്രിസ്ത്യൻസ് പറയുന്നുണ്ട്. ടേസ്റ്റഡ് ദ ഹെവൻലി ഗിഫ്റ്റ്, പാർട്ടേക്കേഴ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ടേസ്റ്റഡ് ദ ഗുഡ് വേർഡ് ഓഫ് ഗോഡ്, ടേസ്റ്റഡ് ദ പവേഴ്സ് ഓഫ് ദ ഏജ് ടു കം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിശ്വാസം പുറകോട്ട്, വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോവുകയാണെങ്കിൽ ദ ക്രൂസിഫൈ അഗെയിൻ ഫോർ ദംസെൽഫ് ദ സൺ ഓഫ് ഗോഡ്, യേശു ക്രിസ്തുവിനെ നിങ്ങൾ വീണ്ടും കുരിശിക്കുന്നവരായിത്തീരും, അങ്ങനെ ചെയ്യരുത് എന്ന് പറയുക. പിന്നീട് ദ മെറ്റഫർ ഓഫ് എർത്ത് പറയുന്നുണ്ട്, ഭൂമിയുടെ ഒരു ദൃഷ്ടാന്തം, ഈ കുടിച്ച ജലം അല്ലെങ്കിൽ അതിലേക്ക് വീഴുന്ന ജലം ഭൂമി ഉള്ളിലേക്ക് സ്വീകരിച്ചിട്ട് അതിൽ നിന്ന് നല്ല ഫലങ്ങളെ നൽകുന്നത് പോലെ കൃഷിക്കാരൻ നല്ല വിളയാണ് തന്റെ അധ്വാനത്തിന്റെ ഫലമായിട്ട് ഭൂമിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്നൊക്കെ പറയുന്നു. നമ്മൾ അതുപോലെ ആകണമെന്ന് പറയുന്നു. പിന്നീട് വേർഡ്സ് ഓഫ് ഹോപ്പ് ആൻഡ് ഇൻസ്പിറേഷൻ ആണ് 9-12 വാക്യങ്ങൾ പറയുന്നത്. പിന്നെ ഗോഡ് ഈസ് നോട്ട് അൺജസ്റ്റ്, ദൈവം നീതിമാനാണ്, നീതിയില്ലാത്തവനല്ല എന്ന് ഓർപ്പിക്കുക. അവര് തികച്ചും നിരാശരാക്കി വിടുകയല്ല, വായനക്കാരെ കുറിച്ച് ലേഖനകർത്താവ് നിരാശനല്ല, അവരെ കുറിച്ച് ഒരു വലിയ നല്ല അഭിപ്രായം ഒക്കെ ഉള്ളത്, എന്നാലും ചുരുക്കം ചിലത് മാത്രമേ ശിഷ്യാവിധിക്ക് പാത്രമാകുകയുള്ളൂ എന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ യു ഷുഡ് അപ്ഹോൾഡ് ദ ഹോപ്പ്, പ്രത്യാശ ഉയർത്തിപ്പിടിക്കുക. ഡു നോട്ട് ബിക്കം സ്ലഗിഷ് എന്ന് പറയുന്നുണ്ട്, നിങ്ങൾ തീരെ അങ്ങ് ഉച്ചിനെ പോലെ ഒഴിഞ്ഞു നീങ്ങാതെ നിങ്ങൾ അലസതയൊക്കെ വെടിഞ്ഞിട്ട് നല്ല ചൂടും ഉത്സാഹമുള്ളവരായിട്ട് തീരണം. ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം, ക്ഷമാപൂർണ്ണം കാത്തിരിക്കണം. ലിമിറ്റഡ് ഡോസ് ഹു ഇൻഹെറിറ്റഡ് ഡോസ് പ്രോമിസസ്, കർത്താവിന്റെ വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരുക എന്നൊക്കെ പറയുന്നു. പിന്നീട് ഗോഡ് കൺഫേംസ് ദ പ്രോമിസ് ബൈ അൻ ഓത്ത്, സുനിശ്ചിതമായ ഒരു വാഗ്ദാനം നമുക്ക് നൽകിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വാഗ്ദാനങ്ങളിൽ അവൻ വിശ്വസ്തനാണ്. അബ്രഹാമേ കൊടുത്ത വാഗ്ദാനം എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും അത് നിറവേറ്റി എന്ന് പറയുന്നത് പോലെ എത്ര നാൾ കഴിഞ്ഞാലും ദൈവത്തിന്റെ അനുഗ്രഹം ലഭ്യമാകും. അവിടെ തന്നെ 25 വർഷം അബ്രഹാം കാത്തിരുന്നു എന്നിട്ടാണ് പിന്നെ ഇസ്ഹാക്കിനെ കിട്ടിയത്. അതുകൂടെ രണ്ടാമത്തെ വാഗ്ദാനം പറഞ്ഞ കടൽക്കരയിലെ മണൽത്തരി പോലെയൊക്കെ ആക്കി തീർക്കുമെന്നാണ് പറഞ്ഞു. പക്ഷെ അത് കാണാനായിട്ട് അബ്രഹാമിന് കഴിഞ്ഞില്ല. എങ്കിലും തലമുറകൾക്ക് ഇപ്പുറം ആ വാഗ്ദാനം നിറവേറിയെന്ന് നമ്മളിപ്പം വായിക്കുമ്പോഴും നമുക്കത് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ദൈവം തന്റെ വാഗ്ദത്തിൽ വിശ്വസ്തൻ തന്നെയാണ്. ഇച്ചിരി താമസ ഡിലേസ് ആർ നോട്ട് ഡിനേഴ്സ് എന്നൊരു ആശയം പറയുന്നുണ്ട്. പിന്നെ ഹോപ്പ് ഈസ് ദ ആങ്കർ ഓഫ് ദി സോൾ, നമ്മുടെ പ്രത്യാശയാണ് നമ്മുടെ ആത്മാവിന്റെ നങ്കൂരമായിട്ട് തീരേണ്ടത് എന്ന് പറയുന്നു. 7 അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേന് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യപുരോഹിതനായിട്ട് ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നു. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള നിത്യപുരോഹിതൻ എന്ന് പറയുകയാണ്. മൽക്കീസദേക്കിനെ പറ്റി പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. അവൻ നീതിയുടെയും സമാധാനത്തിന്റെയും മൽക്കോ സാദിക്കോ, നീതിയുടെയും സമാധാനത്തിന്റെ രാജാവ്. പരമ്പരാഗതമായ ഒരു പൗരോഹിത്യമൊന്നുമല്ല, നിത്യമായിട്ടുള്ളതാണ് അവന്റേത്. മൽക്കീസദേക്കിന്റെ ഔന്നത്യത്തെ പറ്റി പറയുന്നുണ്ട്. എത്ര വലിയവനാണെന്ന് നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അബ്രഹാം ഗേവ് ടൈറ്റ് ടു മൽക്കീസദേക്ക്, മൽക്കീസദേക്ക് ബ്ലെസ്ഡ് എബ്രഹാം. അന്ന് ലേവി അബ്രഹാമിന്റെ കടിപ്രദേശത്തുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. പിന്നീട് ഒരു പുതിയ നിയമവും പുതിയ പൗരോഹിത്യവുമാണ്. 11 മുതൽ 14 വരെ വാക്യം ന്യൂ കവനന്റ് ആൻഡ് ന്യൂ പ്രീസ്റ്റ്ഹുഡ് ആണ്. ലേവിയ പൗരോഹിത്യം അപൂർണമാണ്. പുരോഹിത വംശത്തിൽപ്പെടാത്ത ഉന്നത പുരോഹിതനാണ് യേശു ക്രിസ്തു. മൽക്കീസദേക്കിനെ പോലെ ശ്രേഷ്ഠനാണ്. അവന്റെ ക്രമപ്രകാരം നിത്യപുരോഹിതനാണ്. യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യം പിന്തുടർച്ചയുടെ നിയമം അനുസരിച്ചൊന്നുമല്ല, നിത്യജീവന്റെ ശക്തി മുഖാന്തരമാണെന്നൊക്കെ പറയുന്നു. പിന്നീട് മേന്മയേറിയ പൗരോഹിത്യമാണെന്ന് പറയുന്നു. 20 മുതൽ 25 വരെ വാക്യങ്ങളിൽ മരണം മൂലം നീങ്ങിപ്പോകാത്ത നിത്യപൗരോഹിത്യമാണ്, ശപഥം ചെയ്ത് സ്ഥാപിച്ചതാണ്, അവൻ രക്ഷിക്കുവാൻ കഴിയുന്നവനാണ് എന്നൊക്കെ അവതരിപ്പിക്കുന്നു അവിടെ. പിന്നെ സർവഗുണ സമ്പന്നനായ മഹാപുരോഹിതനാണ് യേശു ക്രിസ്തു. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് ആവശ്യം, നിർമ്മലൻ, നിർദോഷൻ, നിഷ്കളങ്കൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ വിശദീകരണങ്ങളൊക്കെ അവിടെ പറയുകയാണ് 7 അധ്യായത്തില്. 8 അധ്യായത്തിലേക്ക് വരുമ്പോഴ് വീണ്ടും യേശു നമ്മുടെ മഹാപുരോഹിതൻ എന്നുള്ള ആശയം തന്നെയാണ് പറയുന്നത്. പഴയ നിയമത്തിലെ ആരാധനയെ പറ്റിയും പിന്നീട് അത് എർത്തിലി ഷാഡോ ആണ് എന്നുള്ളത് പറയുന്നു. യേശു ക്രിസ്തു ആണ് യഥാർത്ഥ ആലയത്തിലെ പ്രധാന ആചാര്യൻ എന്നുള്ളത് പറയുന്നു. ദ ഹൈ പ്രീസ്റ്റ് ഹൂ ഈസ് സീറ്റഡ് അറ്റ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ദി ത്രോൺ ഓഫ് ദ മജസ്റ്റി ഇൻ ദ ഹെവൻ. സ്വർഗത്തിലെ പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് നിത്യ പൗരോഹിത്യം നടത്തുന്നു യേശു ക്രിസ്തു എന്ന് 8 അധ്യായത്തിലാണ് പറയുന്നത്. വലതുഭാഗത്തിന്റെ പ്രാധാന്യമൊക്കെ നമ്മൾ കണ്ടു. പിന്നീട് അതിന്റെ നിഴലും യാഥാർത്ഥ്യവും ഷാഡോ ഓഫ് ദി തിങ്സ് ദാറ്റ് വേർ ടു കം എന്നുള്ള ടൈപ്പ് ആൻഡ് ആന്റി ടൈപ്പ് എന്നൊരാശയം നമ്മളവിടെ കാണുന്നുണ്ട്. ദ എക്സലന്റ് മിനിസ്ട്രി ഓഫ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ അതിവിശിഷ്ടമായ ശുശ്രൂഷയാണ്. ലോകക്രമം ഉള്ള അനുസരിച്ചല്ല, സ്വർഗോന്നതങ്ങളിലെ ശുശ്രൂഷയാണ് അവിടെ നിന്ന് നിർവഹിക്കേണ്ടിയിരുന്നത് എന്ന് പറയുന്നു. പിന്നെ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്ക് കാണുന്നത് മാത്രമേ യാഥാർത്ഥ്യമായിട്ടുള്ളൂ എന്ന് പഠിക്കുന്ന ഭൗതികവാദികൾക്ക് ഒരു വലിയ തിരുത്തല് ഇവിടെ നൽകുന്നുണ്ട്. ആത്മീക ലോകത്തെ കുറിച്ചുള്ള വിശ്വാസത്തിന്റെ പ്രാധാന്യം ഇവിടെ പറയുന്നു. ഭൗതികവാദവും മായാവാദവും ഒക്കെ വിട്ടുകളയണമെന്നൊരാശയം അവിടെ കാണുന്നുണ്ട്. ദ ഓൾഡ് കവനന്റ് പ്ലീഡ്സ് ഫോർ എ ന്യൂ വൺ എന്നുള്ളതാണ് 7 മുതൽ 13 വരെ വാക്യങ്ങളിൽ. ശ്രേഷ്ഠമായ ഒരു ഉടമ്പടിയെ പറ്റി പറയുന്നു. എബൌട്ട് ദ കവൻ, ബെറീത്ത് എന്നുള്ള വാക്കും ഡിയാത്തിക്കി എന്നുള്ള വാക്കും സുന്ദിക്കി എന്നുള്ള വാക്കും ഒക്കെ ഞാൻ ഓർപ്പിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. അവൻ പുതിയൊരു നിയമം നമുക്ക് വേണ്ടി നൽകിയിരിക്കുകയാണ്. ഇവിടെയാണ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31 അധ്യായം 31 മുതൽ 34 വരെയുള്ള വാക്കുകൾ. അതിന്റെ പൂർത്തീകരണം ക്രിസ്തുവിലുണ്ടായി. 2 പ്രാവശ്യം അത് എടുത്തെടുത്ത് പറയുന്നുണ്ട് ഈ എബ്രായ ലേഖനത്തില്. ദൈവത്തിന്റെ ന്യായപ്രമാണം അവന്റെ ഹൃദയത്തിലുണ്ടെന്ന് ഉള്ള കാര്യം സങ്കീർത്തനം 37:31 നിന്നൊക്കെ എടുത്ത് കോട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് 9 അധ്യായത്തിലേക്ക് വരുമ്പോ ദ എർത്ത്ലി സാങ്ച്വറി ആൻഡ് ഹെവൻലി ലിറ്റർജി, ഭൗതികമായിരിക്കുന്ന കൂടാരവും സ്വർഗീയമായ ആരാധനയെ പറ്റി പറയുന്നു. പുതിയത് സ്ഥാപിതമായതോടുകൂടി പഴയതിന്റെ പ്രസക്തി ഇല്ലാതായി എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നീട് 1 മുതൽ 5 വരെ വാക്യങ്ങൾ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി മൊസൈക് ടാബർനാക്കൽ വിച്ച് പ്രീഫിഗേഴ്സ് ദ ഹെവൻലി ഓൾട്ടർ എന്നുള്ള രാശ്യമാണ് 1 മുതൽ 5 വരെ വാക്യങ്ങൾ കാണുന്നത്. 6 മുതൽ 10 വരെ വാക്യങ്ങളിൽ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് the day of atonement for Yom Kippur. അതാണ് പാപപരിഹാര ദിവസം. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ നിന്ന് ഈ ഭൗതിക കൂടാരത്തെപ്പറ്റിയും പാപപരിഹാര ദിവസത്തെപ്പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നു. പുരോഹിതന്മാരുടെ അനുഷ്ഠാനങ്ങളെപ്പറ്റി, ഡേ ഓഫ് അറ്റോൺമെന്റിനുള്ള പുരോഹിതന്മാരുടെ അനുഷ്ഠാനങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. പരിപൂർണമായ പാപപരിഹാര ബലി യേശുക്രിസ്തുവിലൂടെ വന്നു. ആദി കൂടാരത്തിന്റെ താൽക്കാലികതയെപ്പറ്റി പറയുന്നു. കൃപാസനത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും കടക്കാനുള്ള അനുഗ്രഹം നമുക്ക് നൽകി എന്ന് പറയുന്നു. ഹി എൻട്രേഴ്സ് ദ ഹെവൻലി സാങ്ച്വറി വൺസ് ഫോർ ഓൾ ആൻഡ് ഹിസ് വൺ സാക്രിഫൈസ് കവേഴ്സ് ഓൾ സിൻസ് ബൈ പീപ്പിൾ ഫോർ ഓൾ ടൈം. ഒരിക്കലായി അവൻ എല്ലാവരുടെയും കഴിഞ്ഞ കാലത്തും വരാനിരിക്കുന്നവരുടെ എല്ലാ പാപങ്ങൾക്ക് വേണ്ടി മോചനം നൽകി എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇത് പഠിക്കുമ്പോഴ് നമ്മൾ അത് ആർജിച്ചെടുക്കണം കേട്ടോ. അല്ലാതെ യേശുക്രിസ്തു കാൽവരിയിൽ മരിച്ചത് മൂലം നമ്മളെല്ലാവരെയും കൈ കെട്ടിയിരുന്നാൽ മതി എന്നുള്ള ഒരു പ്രൊട്ടസ്റ്റന്റ് ആശയമല്ല. നമ്മൾ അത് ആർജിച്ചെടുക്കണം. അതിനാണ് മാമോദിസ സ്വീകരിക്കുന്നതും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നു, നോയമ്പ് നോക്കുന്നു, ഉപവസിക്കുന്നതും, ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലൊക്കെ സംബന്ധിക്കുകയൊക്കെ ചെയ്യുന്നത് അതിനുവേണ്ടിയാണ് എന്നുള്ളതും കൂടി ചേർത്ത് ഓർപ്പിക്കുന്നു. പിന്നീട് അബ്സല്യൂഷൻ ത്രൂ ഹിസ് ഓൺ ബ്ലഡ്, അവന്റെ സ്വന്തം രക്തത്തിലൂടെ സാധിച്ച രക്ഷയെ പറ്റി പറയുന്നു, റിഡംഷനെ പറ്റി പറയുന്നു. ദ സാക്രിഫൈസ് വിച്ച് ക്ലൻസ് യുവർ കോൺഷ്യൻസ്, നിങ്ങളുടെ ആന്തരികമായി വിശ്വസിച്ചു വരുത്തുന്ന ബലിയാണെന്ന് പറയുന്നു. ആൻഡ് ഹി ഗേവ് ഹിംസെൽഫ് ആ സാക്രിഫൈസ്, അവൻ സ്വന്തമായി അവനെ തന്നെ യാഗമായിട്ട് അർപ്പിച്ചു എന്ന് പറയുന്നു. പിന്നീട് പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായിട്ട്, മീഡിയേറ്റർ ഓഫ് ന്യൂ കവനന്റ് ആയിട്ട് യേശു ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നു. അവിടെയാണ് രക്ത മരണം രക്തത്തിലൂടെ ഉടമ്പടി ഉറപ്പിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നത്. രക്തത്താലുള്ള വിശദീകരണം, രക്തം ചൊരിഞ്ഞല്ലാതെ പാപമോചനമില്ല, നമ്മുടെ പാപം മായ്ച്ചു കളയുന്ന നിത്യബലിയാണ് യേശു ക്രിസ്തു അർപ്പിച്ചത്. ദ സാക്രിഫൈസ് വിച്ച് അബ്സോൾവ്സ് ആൻഡ് സാങ്ക്ടിഫൈ അസ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. യേശു ക്രിസ്തുവിന്റെ ബലി ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു, അതിനെ ആവർത്തിക്കേണ്ടതായ ആവശ്യമില്ല എന്ന് ഉള്ളത് നമ്മൾ കാണുന്നു. ഒരിക്കൽ എന്നുള്ളതിന് ഹപ്പാക്സ് എന്നുള്ള വാക്കും യെശയ്യ പ്രവചനത്തിന്റെ പൂർത്തീകരണമായിട്ടത് നടക്കുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടു. പിന്നെ ജഡ്ജ്മെന്റ് ഓഫ് ദി ഡെഡ്, മരണാനന്തരം ഒരു ന്യായവിധി ഉണ്ടെന്നുള്ളത് പറഞ്ഞാണ് അധ്യായം അവസാനിപ്പിക്കുന്നത്. 9-ാം അധ്യായം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് നിയമത്തിന്റെ ദ ഇംപെർഫെക്ഷൻ ഓഫ് ദി ലോ ആണ്. 1 മുതൽ 4 വരെ വാക്യങ്ങളിൽ, 5 മുതൽ 10 വരെ വാക്യങ്ങളിൽ യഥാർത്ഥ ബലിവസ്തു ക്രിസ്തുവിന്റെ ശരീരമാണ്. ദി റിയൽ സാക്രിഫൈസ് ഇസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് നമ്മൾ കാണുന്നുണ്ട്. മൃഗങ്ങളുടെ ബലി പാപത്തെ നീക്കുന്നില്ല. പിന്നെ പിതാവിന്റെ ഹിതത്തിന് സമ്പൂർണമായി അനുസരിച്ച് നൽകിയവനായ ക്രിസ്തുവിനാൽ നാം വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കാണുന്നു. ദ പെർഫെക്റ്റ് സാക്രിഫൈസ് ഓഫ് ക്രൈസ്റ്റ് എന്നുള്ളത് വീണ്ടും 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ അതിന്റെ വിശദീകരണങ്ങളൊക്കെ പറയുന്നു. സാറ്റ് ഡൗൺ അറ്റ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ഗോഡ്, ദ വിക്ടറി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ദെൻ പെർഫെക്ഷൻ ഓഫ് സാൽവേഷൻ, രക്ഷ യേശു ക്രിസ്തുവിലൂടെയാണ് പൂർത്തീകരിക്കപ്പെടുന്നത് എന്നുള്ളത് കാണുന്നു. ടു ബ്രിങ് ടു എ ഫിനിഷ് ഓർ അക്കംപ്ലിഷ്മെന്റ് ഓഫ് ദ ഗോഡ്, യേശു ക്രിസ്തുവിലൂടെയാണത് സ്ഥാപിക്കുന്നത്. യേശു ക്രിസ്തു ആണ് അത് അക്കംപ്ലിഷ് ചെയ്തത്. കുരിശുമരണം എന്ന സംഭവം വഴിയായിട്ട് യേശു ക്രിസ്തു നമ്മെ പരിപൂർണരാക്കിയിരിക്കുകയാണെന്നുള്ളത് കാണുന്നു. വീണ്ടും ഇവിടെ യിരെമ്യാവിന്റെ 31-ന്റെ 33-34 വാക്യങ്ങൾ വീണ്ടും ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. ന്യൂ കവനന്റ് എന്നുള്ളടത്ത് പറയുന്നുണ്ട്. പിന്നീട് വിശ്വാസത്തോടുകൂടി നമ്മൾ ദൈവത്തെ സമീപിക്കണം. കണ്ടിന്യൂ ടു എൻറ്റർ ആൻഡ് ഡ്രോ നിയർ വിത്ത് ഫുൾ അഷുറൻസ് ഓഫ് ഫെയ്ത്ത്, പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കണമെന്നാണ് 19 മുതൽ 25 വരെ വാക്യങ്ങളിൽ പറയുന്നത്. പിന്നീട് ആരാധനാക്കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കരുത്, അടുത്തു ചെല്ലണം. ഏറ്റു പറയുന്ന പ്രത്യാശയെ പറ്റി പറയുന്നു, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. സ്നേഹത്തിന്റെ നല്ല പ്രവർത്തനങ്ങളെ ചെയ്യുക, ആരാധനാകാര്യത്തെ മാറ്റിക്കളയരുത് എന്ന് പറയുന്നു. പിന്നെ ദ ഡേഞ്ചർ ഓഫ് അപ്പോസ്റ്റസി, സ്വധർമ്മ വരുത്തിയാകും, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന മതഭ്രംശം, നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിന് പോയാൽ അതിന്റെ അപകടം എന്താണ്? നാം പാപം ചെയ്യുകയാണെങ്കിൽ പാപത്തിന്റെ ഫലം വലിയ ശിക്ഷയാണ്. വലിയ കടുത്ത ശിക്ഷയെ പറ്റിയുള്ള മുന്നറിയിപ്പൊക്കെ ഇവിടെ നൽകുന്നു, പ്രതികാരത്തിന്റെ മുന്നറിയിപ്പൊക്കെ നൽകുന്നു. എന്നിട്ട് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും. കണ്ടിന്യൂ ടു പ്രിസർവ് ഫെയ്ത്ത് എന്നുള്ളത് ഇവിടെ 32 മുതൽ 39 വരെ വാക്യങ്ങളിൽ സൂചിപ്പിക്കുകയാണ്. പിന്നീട് അവരുടെ ആത്മധൈര്യം, നിങ്ങളിങ്ങനെ പീഡനങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു സമ്മാനാർഹമായ ആത്മധൈര്യം നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് എന്നുള്ള ആശയങ്ങളൊക്കെ നമ്മൾ അവിടെ കണ്ടതാണ്. പിന്നീട് പ്രത്യാശയുടെ മൂല്യം എന്താണ്? കർത്താവ് അല്പകാലത്തിനുള്ളിൽ വരും,
ആകയാൽ നമ്മുടെ കാത്തിരിപ്പ് ഫലപ്രദമായിരിക്കും. വിശ്വാസത്തോടെ ജീവിക്കുന്ന നീതിമാന ദൈവം പ്രതിഫലം നൽകുമെന്നുള്ള ആശയം പറഞ്ഞാണ് പത്താം അധ്യായം അവസാനിപ്പിക്കുന്നത്. പതിനൊന്നാം അധ്യായത്തിലേക്ക് എന്തുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം? വിശ്വാസത്തിന് നിങ്ങൾക്ക് നല്ല മോഡൽസിനെ പറയുകയാണ് പതിനൊന്നാം അധ്യായത്തില്. ദ ഡെഫിനിഷൻ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു നിർവചനമാണ്. വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും. ഹിപ്പോസ്റ്റാസിസ് എന്നുള്ള വാക്ക് നമ്മൾ കണ്ടിരുന്നു. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു എന്നീ കാര്യങ്ങൾ കണ്ടു. എലക്കോസ് എന്നൊരു വാക്കൊക്കെ ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. പിന്നീട് ദ ഫെയ്ത്ത് ഓഫ് ആൻസെസ്റ്റേഴ്സ്, പൂർവികന്മാരുടെ വിശ്വാസത്തെ പറ്റി പറയുന്നു. അത് മൂന്ന് സെക്ഷനായിട്ട് നമ്മൾ കണ്ടു. ഫെയ്ത്ത് ഫ്രം ക്രിയേഷൻ ടു ഫ്ലഡ്, നോഹ മുതല് ഹാബേല് മുതൽ നോഹ വരെ, ഹാബേല് ഹാനോക്ക് നോഹ എന്നിവരുടെ കാര്യം പറയുന്നു. അതിനുശേഷം അബ്രഹാമിന്റെയും സാറയുടെയും കാര്യമാണ് 8 മുതൽ 22 വരെ വാക്യങ്ങൾ പറയുന്നത്. ഫ്രം ഏബ്രഹാം ടു ജോസഫ് ആണ് 8 മുതൽ 22 വാക്യങ്ങൾ പറയുന്നത്. നമ്മളിവിടെ സ്ട്രേഞ്ചേഴ്സ് ആൻഡ് പിൽഗ്രിംസ് ആണെന്ന് പറയുന്നു. പിന്നീട് ഇസ്ഹാക്കിന്റെ കാര്യത്തെപ്പറ്റി, അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കിനെ പറ്റി പറയുകയാണ് 17 മുതൽ 19 വരെ വാക്യങ്ങളില്. പിന്നെ മരണത്തെ ജയിക്കുന്ന ഏക വിശ്വാസം, ദ ഫെയ്ത്ത് സക്സീഡ്സ് ഡെത്ത് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. മോശയുടെ വിശ്വാസത്തെ ഇവിടെ പറയുന്നുണ്ട്. വാഗ്ദത്ത നാട്ടിലേക്ക് മോശ എത്തിയത് വിശ്വാസത്താലാണെന്ന് പറയുന്നു. പിന്നീട് രാഹാബിന്റെ വിശ്വാസം നമ്മൾ കണ്ടു. ഒരു സ്ത്രീയുടെ വിശ്വാസം, പ്രത്യേകിച്ച് ഒരു വേശ്യാ സ്ത്രീയായിരുന്ന ഒരു വളങ്ങനെയാണ് രക്ഷയുടെ അനുഭവത്തിലെ ദൈവപദ്ധതിയിൽ പങ്കാളികളായപ്പോൾ ബോവസിന്റെ അമ്മയായിട്ട് തീരാൻ അവളെ ദൈവം വിളിച്ചതൊക്കെ നമ്മൾ കണ്ടു. മറ്റു വിശ്വാസ ധീരന്മാരെ പറ്റി, ഗിദയോൻ, ബാരാക്ക്, ഷിംശോൻ, ഇഫ്താഹ്, ദാനിയേൽ, ശമൂവേൽ തുടങ്ങിയ പ്രവാചകന്മാരെ പറ്റി, പിന്നെ ഏലിയ, ഏലീസ എന്നിവരെ പറ്റിയൊക്കെ സൂചിപ്പിക്കുകയാണ് ചെറിയ വാക്യങ്ങളിൽ. പിന്നീട് പേഴ്സിക്യൂട്ടഡ് ഫോർ ഫെയ്ത്ത്, വിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ പീഡിതരാണെന്ന് അറിയാം, എന്നിരുന്നാൽ തന്നെയും രക്ഷ ക്രിസ്തുവിലൂടെയാണ് ഉള്ളത്. കൂടുതൽ ശ്രേഷ്ഠമായത് അവൻ നമുക്ക് വേണ്ടി മുൻകരുതിയിരിക്കുകയാണ്. ക്രിസ്തുവിന്റെ പൂർണ്ണതയുടെ പാരമ്യത്തോളം എത്തുന്ന ഒരു മെച്യൂരിറ്റി നമ്മൾ പ്രാപിക്കണം എന്നും കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ സഭയോടുള്ള ബന്ധത്തിൽ വേണം ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കുക എന്നുള്ളതാണ് 11-ാം അധ്യായത്തിൽ പറയുന്നത്. 12-ാം അധ്യായത്തില് നമ്മുടെ റൈസ് ആൻഡ് എയിം, നമ്മുടെ ഓട്ടവും ലക്ഷ്യവും ആണ് 12-ാം അധ്യായത്തിൽ. ഇത്രയും സാക്ഷികളുടെ വലിയ സമൂഹം നമുക്ക് മുൻപ് നിൽക്കുന്നതുകൊണ്ട് മുറുകെ പറ്റുന്ന ഭാവവും ഭാരവും എല്ലാം വിട്ടിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം എന്ന് പറയുക. കളിക്കളത്തിലെ ഓട്ട മത്സരത്തെ പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നു. വി ആർ സറൗണ്ടഡ് ബൈ സോ ഗ്രേറ്റ് എ ക്ലൗഡ് ഓഫ് വിറ്റ്നസ്സസ്, സോ പ്രിപ്പറേഷൻ ഫോർ ദ റേസ്, റൺ വിത്ത് എൻഡ്യൂറൻസ്, സ്ഥിര നിശ്ചയത്തോടെ ഓടണം. അവർ എയിം ഇസ് ജീസസ് ക്രൈസ്റ്റ്, നമ്മുടെ ലക്ഷ്യം ക്രിസ്തുവാണ്. അവിടുത്തെ കൽപ്പനകളിൽ വിശ്വസ്തയോടെ നിലനിൽക്കുന്നവർക്ക് അവിടുന്ന് സമ്മാനം നൽകുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നീട് പറയുന്നത് ഡു നോട്ട് ഡെസ്പൈസ് ഗോഡ്സ് ചേസ്റ്റനിങ്, യേശു ക്രിസ്തുവിന്റെ ദൈവത്തിൽ നിന്നുള്ള ശിക്ഷ നിരസിക്കരുത് എന്ന് പറയുക, അത് സ്വീകരിക്കണം. ശിക്ഷണം നൽകുന്ന നല്ല ഉദ്ദേശത്തോടെയാണ് കർത്താവ് സ്നേഹിക്കുന്ന മക്കളെ തല്ലുന്നു എന്നൊക്കെ നമ്മൾ കണ്ടു. പിന്നീട് ഒരു പ്രൂണിങ് നടത്തുന്നുണ്ട്, വെട്ടി ഒതുക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രയാസപ്പെട്ടു പോകരുത്. ഗോഡ് ഈസ് അവർ സ്പിരിച്വൽ ഫാദർ, ദൈവം നമ്മുടെ ആത്മീയ പിതാവാണ്. അതുകൊണ്ടാണ് മക്കളായിരിക്കുന്നത് നമ്മളെ, തന്നെ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നത്. പിന്നീട് സോ സ്ട്രെങ്ത് ആൻഡ് ഹാൻഡ്സ് ആൻഡ് ദ ഫീബിൾ നീസ് എന്നുള്ളത് പറയുക. ഡു നോട്ട് റിഫ്യൂസ് ഗോഡ്സ് ഗ്രേസ്, ദൈവത്തിന്റെ രക്ഷയെ അഗണ്യമാക്കാതെ നിങ്ങളുടെ കൈകളെ ബലപ്പെടുത്തുവീൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പീൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്താ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്? എല്ലാവരോടും നിങ്ങൾ സമാധാനം ആചരിക്കണം, വിശുദ്ധി പാലിക്കണം, ഹൃദയത്തിൽ നിന്ന് കയ്പും വിദ്വേഷമൊക്കെ നീക്കണം, സന്മാർഗത്തിൽ വളരണം എന്നീ കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായ ഒരു പിതാവിനെ പോലെയുള്ള ഉപദേശം നൽകുന്നു. പിന്നീട് ദ ഹെവൻലി ജെറുസലേം, സ്വർഗീയ ജെറുസലേമിന്റെ കാര്യം പറഞ്ഞിട്ട് പഴയ നിയമത്തിന്റെ ഭീകരതയും പുതിയതിന്റെ മഹത്വവും ഒക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പണ്ട് തീയ, മേഘതമസ് കൂരിട്ട്, കാഹളനാഥം, ഇതിലെല്ലാം ദൈവസാന്നിധ്യം വന്നപ്പോൾ ജനം പറഞ്ഞു, നീ ഞങ്ങളോട് സംസാരിക്കാൻ ഞങ്ങൾ കേട്ടുകൊള്ളാം, ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞു. എന്നാല് യഹൂദന്മാരുടെ അവിശ്വാസത്തിനെതിരെയുള്ള ശിക്ഷാവിധിയെ കുറിച്ചും കൂടി രംഗം സൂചന നൽകുന്നു. നിയമലംഘികൾക്ക്, അവിശ്വാസികൾക്കുള്ള ശിക്ഷ ഭയങ്കരമായിരിക്കും എന്നൊക്കെ പറയുന്നു. എന്നാൽ നമുക്ക് മുമ്പിലുള്ള വിശ്വാസ ധീരന്മാരെ നമുക്ക് നോക്കാം. അവിടെ നാം സ്വർഗീയ കൂടാരം എന്ന അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഇപ്പോൾ തന്നെ നമുക്ക് പ്രവേശനമുണ്ട്. അവിടെ ആരെയെല്ലാം കാണുന്ന ധൈര്യവും പ്രത്യാശയും പകരുന്ന ഒരു സമൂഹത്തെ കാണുന്നു. എല്ലാവരുടെയും വിധികർത്താവായ ദൈവമുണ്ട്. തന്റെ രക്തം ചിന്തൽ വഴി പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുകൊണ്ട് അനേകം മാലാഖമാരെ സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരുടെ സംഘം പിന്നീട് അതിലേക്ക് പ്രവേശനം ലഭിച്ചിട്ടുള്ള മറ്റ് വിശ്വാസികളുടെ ആത്മാക്കൾ എല്ലാവരും അവിടെ നിൽക്കുകയാണ് എന്ന് പറയുക. അത് വർത്തമാനകാല യാഥാർത്ഥ്യം, പിന്നീട് എപ്പോഴും സംഭവിക്കുന്നില്ല, നിങ്ങൾ സമീപിച്ചിരിക്കുന്നു എന്ന ക്രിയാരൂപം പറയുമ്പോൾ വർത്തമാനകാല യാഥാർത്ഥ്യമായിട്ട് അത് സൂചിപ്പിക്കുന്നുണ്ട്. നമുക്കത് അനുഭവവേദ്യമായിട്ട് ഓരോ ആരാധനയിലും തീരണം. വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുമ്പോൾ അനുഭവത്തിൽ വേണമെന്നാണ് ലേഖനകർത്താവിന്റെ മനസ്സിലെ ലക്ഷ്യം. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം. ഹാബേലിന്റെ രക്തം ഭൂമിയിൽ നിന്ന് പ്രതികാരത്തിനായിട്ട് കരയുകയാണ്, എന്നാൽ ക്രിസ്തുവിന്റെ രക്തം സ്വർഗത്തിൽ നിന്ന് മോചനം വിളിച്ചറിയിക്കുന്നു എന്ന് നമ്മൾ കാണുന്നു. അതുകൊണ്ട് 25 മുതൽ 29 വരെ വാക്യങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങളുണ്ട്, കേട്ട് അനുസരിക്കണം. പിന്നീട് സീനായ് മലയിലെ സംഭവം വീണ്ടും ഓർപ്പിച്ചിട്ട് പറയുകയാണ്, ഭയഭക്തി പുരസ്സരം നിങ്ങൾ ആരാധിക്കണം. മാമോദിസ വഴിയായിട്ട് ക്രിസ്തുവിന്റെ രാജ്യത്തിലേക്ക് പ്രവേശനം ലഭിച്ച വിശ്വാസികൾ സിയോൻ മലയിലേക്ക് കയറുവാൻ കഴിയും. രക്ഷാകരമായ രഹസ്യം വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നതിൽ കൂടിയാണ് അത് സാധിക്കുന്നത് എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഏറ്റവും വലിയ സ്തോത്രാർപ്പണം നമ്മൾ നൽകണം. അതുകൊണ്ട് അദൃശ്യമായത് ഇവിടെ ദൃശ്യമായിട്ട് മാറുകയാണ്. ഭൂതഭാവി കാലങ്ങൾ വർത്തമാനകാലത്തിലെല്ലാം ഉൾച്ചേരുന്നു. വിശുദ്ധ കുർബാന ഭയഭക്തി ആദരങ്ങളോട് സമർപ്പിക്കുകയാണ് വേണ്ടത്. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ എന്നുള്ള ആവർത്തനം 4:24 ഉദ്ധരിച്ചുകൊണ്ടാണ് അധ്യായം അവസാനിപ്പിക്കുന്നത്. അവസാനം കണ്ട 13-ാം അധ്യായത്തില് പരസ്പര ബന്ധമില്ലെന്ന് തോന്നുന്ന ചില കാര്യങ്ങളാണെങ്കിലും ക്രിസ്തീയ ജീവിതത്തിന്റെ ആവശ്യമായിരിക്കുന്ന സൽക്കർമ്മങ്ങളെ പറ്റിയാണ് അവിടെ പറയുന്നത്. പിന്നെ പ്രാക്ടിക്കൽ ബ്രദർലി ലവിനെ പറ്റി പറയുന്നു. നീഡ് ഓഫ് ഹോസ്പിറ്റാലിറ്റി, ഫിലോക്സീനിയ എന്നൊരു വാക്കൊക്കെ ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. അതിഥി സൽക്കാരം ആചരിക്കണം, മറ്റുള്ളവരെ കരുതിക്കൊള്ളണം എന്നൊക്കെ പറയുന്നു. റിമെമ്പർ ദ പ്രിസണേഴ്സ് ആൻഡ് ദോസ് ഹൂ ഇൻ ബോണ്ടേജ് എന്നുള്ള കാര്യം പറയും. തടവുകാരോടും പീഡിതരോടും സഹാനുഭൂതി കാണിക്കണമെന്ന് പറയുന്നു. പ്യൂരിറ്റി ഓഫ് മാരിയേജ്, വിവാഹ ബന്ധത്തിന്റെ പവിത്രതയെ പറ്റി പറയുന്നു. വിവാഹം മാന്യമായിരിക്കണം, കിടക്ക നിർമ്മലമായിരിക്കണമെന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നീട് ഗെയ്വ് അപ്പ് ദ ലവ് ഓഫ് മണി, ദ്രവ്യാഗ്രഹം വെടിഞ്ഞു കളയുക എന്നുള്ളത് പറയുന്നു. ലോയൽറ്റി ടു ഓർത്തഡോക്സ് ഡോക്ട്രിൻ ആൻഡ് വോർഷിപ്പ്, സത്യബോധനം കാത്തു പരിപാലിക്കുക എന്നുള്ളതാണ് 7 മുതൽ 17 വരെ വാക്യങ്ങളിൽ. റിമെമ്പർ ദോസ് ഹു റൂൾ ഓവർ യു ആൻഡ് ഹു ഹാവ് സ്പോക്കൺ ദ വേർഡ് ഓഫ് ഗോഡ് ടു യു, ദൈവവചനം നിങ്ങളോട് പ്രസംഗിച്ചവരെയും നിങ്ങളെ നടത്തിയവരെയും ഓർത്തുകൊള്ളാൻ ഓർപ്പിക്കുകയാണ്. പിന്നീട് പറയുന്നത് നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കുന്നതും ശക്തമാക്കുന്നതും യുക്കാരിസ്തിയ, വിശുദ്ധ കുർബാന, ദൈവ കൃപ എന്ന സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ അത് ശുദ്ധീകരിച്ച് ശക്തമാക്കണം. വി ഹാവ് എൻ ഓൾട്ടർ, നമുക്കൊരു ബലിപീഠം ഉണ്ട് എന്ന് പറയുന്നത് അവിടെ തന്നെ കൃത്യമാണല്ലോ. നമുക്ക് ബലിപീഠം ഉണ്ടെന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു സ്ഥാപിച്ചിരിക്കുന്ന നിത്യ ബലിപീഠത്തിന്റെ ഓർമ്മ, അതിലൂടെ നമ്മൾ കടന്നു പോകണമെന്ന് ഓർപ്പിക്കുകയാണ്. പിന്നീട് ക്രിസ്തുവിനോട് ഒന്നിച്ച് നമ്മൾ സഹിക്കുന്നവരായിട്ട് തീരണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ നമുക്ക് ശാശ്വതമായ ഒരു നഗരമില്ല. ഫോർ ഹിയർ വി ഡോണ്ട് ഹാവ് കണ്ടിന്യൂയിങ് സിറ്റി എന്നുള്ളത് ഓർപ്പിക്കുന്നുണ്ട്. നമ്മുടെ നിത്യമായ പൗരോഹിത്യം സ്വർഗത്തിലാണ്. ഭൗമിക കാര്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കരുത്, സ്വർഗത്തിനെ പറ്റി ചിന്തിക്കണമെന്ന് പറയുകയാണ്. ഓഫർ ദ സാക്രിഫൈസസ് ഓഫ് പ്രൈസ് എന്നുള്ളൊരു കാര്യം പറയുന്നു, സ്തോത്ര ബലി അർപ്പിക്കുക. നമ്മളും കുർബാനയിൽ നമ്മൾ ചൊല്ലുന്നതാണല്ലോ, ഓഫർ ദ സാക്രിഫൈസസ് ഓഫ് പ്രൈസ് എന്ന് ഓർക്കുന്നതാ. അത് പറഞ്ഞ പോലെ തന്നെ സ്തോത്ര ബലി നമ്മൾ അർപ്പിക്കുകയാണ്. ഈ കുർബാന അനുഗ്രഹങ്ങളുടെ സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. ലേവിയ സംവിധാനത്തിലും സമാധാനയാഗത്തിന്റെ പേര് സ്തോത്രയാഗമെന്നായിരുന്നു. ലേവിയ 7:12-13 വാക്യങ്ങളിലൂടെ അത് പറയുന്നു. പിന്നെ ഡു നോട്ട് ഫോർഗെറ്റ് ടു ഡു ഗുഡ്, നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ തളർന്നു പോകരുത്, അത് മറന്നു പോകരുത് എന്ന് ഉറപ്പിക്കുന്നു. നീഡ് ഓഫ് ഒബീഡിയൻസ്, നിങ്ങൾ വിധേയത്വത്തിന്റെ ആവശ്യകത, നിങ്ങളെ നയിക്കുന്നവർക്ക് കീഴടങ്ങിയിരിക്കണം, ഒരു ഒബീഡിയൻസോടുകൂടി ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ഫോർ പ്രയർ ആൻഡ് വേർഡ്സ് ഓഫ് ബ്ലെസ്സിങ്സ് ആണ് 18 മുതൽ 25 വരെ വാക്യങ്ങളിൽ. അതാണ് കൺക്ലൂഷൻ പോസ്റ്റ് സ്ക്രിപ്ചർ ആയിട്ട് നമ്മൾ കാണുന്നത്. പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ് 18-19 വാക്യങ്ങളിൽ. പിന്നീട് 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് അവൻ ഏറ്റവും വലിയ ഇടയനാണ് അവൻ നല്ല ഇടയനാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ആശംസാ വാക്കുകളിലേക്ക് കടക്കുകയാണ്. എല്ലാ നന്മയിലും നിങ്ങളെ സമ്പൂർണരാക്കട്ടെ എന്നുള്ള ആശംസാ വാക്കുകളാണ്. ദൈവത്തെപ്പറ്റി, യേശു ക്രിസ്തുവിനെ പറ്റിയും വളരെ അർത്ഥപൂർണമായ വിവരണങ്ങൾ അതിനകത്ത് പറയുന്നു. ദൈവശാസ്ത്രപരമായിട്ടൊക്കെ വലിയ പ്രാധാന്യമുള്ള വാക്കുകളാണത്. പിന്നെ ലേഖകന്റെ അവസാനത്തെ ചില വാക്കുകളാണ് എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. 22-ാമത്തെ വാക്യത്തിൽ സഹോദരന്മാർ, ഈ പ്രബോധന വാക്യം പുറത്തുകൊള്ളുവിനെന്ന് അപേക്ഷിക്കുന്നു. ചുരുക്കമായിട്ടല്ല ഞാൻ എഴുതിയിരിക്കുന്നത്, സഹോദരനായ തിമോത്തിയോസ് തടവിൽ നിന്നിറങ്ങി എന്നറിയുകയും അവൻ വേഗത്തിൽ വന്നാൽ ഞാൻ അവനുമായി നിങ്ങളെ വന്ന് കാണും എന്ന് പറയുകയാണ്. അപ്പൊ ചെറിയ ലേഖനം, അതിനകത്ത് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ നടത്തുന്നവർക്ക് എല്ലാവർക്കും സകല വിശുദ്ധന്മാർക്കും വന്നനം ചൊല്ലുവി. ഇതല്യക്കാർ നിങ്ങൾക്ക് വന്നു, ഇറ്റലിക്കാർ നിങ്ങൾക്ക് വന്നനം ചൊല്ലുന്നു, കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് ലേഖനം അവസാനിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. നമുക്കും ദൈവത്തെ പ്രത്യേകമായിട്ട് സ്തുതിക്കാം. ഇതൊന്ന് ഒരു പ്രാവശ്യം കൂടി ഒന്ന് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം നമ്മുടെ ആക്കിയിൽ നിമിത്തം നമുക്ക് സ്തുതിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം അത്ഭുതകരമായിട്ടാണ് നമ്മളെയും ഈ പഠന സമയത്ത് നടത്തിയത്. എത്ര ദൈവത്തെ സ്തുതിച്ചാലും മതിയാകുകയില്ല. വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിന്റെ നേതൃത്വം നൽകിയ അഫ്യൂന തിരുമേനി, ഇതിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന രാജേഷ് കെ ജോണച്ചൻ, ജനറൽ സെക്രട്ടറി ആയിട്ട് വളരെ അനുഗ്രഹീതമായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന ശാന്തമ്മ മാത്യു ആന്റി, അതുപോലെ തന്നെ എന്റെ ട്രഷററായിട്ടിരിക്കുന്ന ജിജി കെ സൈമൺ. ജിജി ആയിരുന്നു അവസാന കുറെ ക്ലാസ്സുകൾ വേദോസം വളരെ മനോഹരമായിട്ടും ഭംഗിയായിട്ടും ഒക്കെ വായിച്ച് സഹായിച്ചത്. പ്രത്യേകം താങ്ക്സ്. അതോടൊപ്പം തന്നെ അതിന്റെ ടാലന്റ് ആൻഡ് എക്സാം കോർഡിനേറ്റർ ആയിരിക്കുന്ന സുജാ ജോർജ്, ഓഡിറ്റർ ആയിരിക്കുന്ന ഡോക്ടർ അമ്മണിക്കുട്ടി ജീവൻ, അതുകൂടാതെ എം എം വി എസിന്റെ റീജിയണൽ സെക്രട്ടറിമാരായിട്ടിരിക്കുന്ന ഏലിയാമ പുന്നൂസ്, ഷിനി ബോബി, മിനി മർക്കൂസ്, അന്നമ്മ എബ്രഹാം, ബിജി സഖറായ, ശാന്തമ്മ പോത്തൻ എന്നിവരോടും, അതോടൊപ്പം തന്നെ എല്ലാ യൂണിറ്റിലെയും സെക്രട്ടറിമാരോടും, അതിനേക്കാളെല്ലാം ഉപരി ഇത് ക്ലാസ് ഏറ്റവും അനുഗ്രഹീതമായിട്ട് ഈ നോർത്ത് അമേരിക്കയുടെ പല ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് സംബന്ധിച്ച എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കളോടും സഹോദരിമാരോടും, എന്നെ കേട്ട ധാരാളം പേരുണ്ട്, കുടുംബസ്ഥരായിരിക്കുന്ന നമ്മുടെ പിതാക്കന്മാരും സഹോദരന്മാരും ധാരാളം പേര്, പല അച്ഛന്മാര് ഇതിനകത്ത് ക്ലാസ്സുകളിലൊക്കെ സംബന്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഒരു വാക്കിൽ അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന, ഈ ലേഖനകർത്താക്കന്മാരെല്ലാം ചെയ്യുന്നത് പോലെ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങളുടെ പ്രാർത്ഥന വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ടും കഴിഞ്ഞ കാലം നിങ്ങൾ നടത്തിയ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും, പ്രത്യേകിച്ച് എന്റെ സെക്രട്ടറി ആയിരിക്കുന്ന ശാന്തമ്മയോട് ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും ഒക്കെ അറിയിച്ചുകൊണ്ടും, എല്ലാവരോടും സന്തോഷം പങ്കുവെച്ചുകൊണ്ടും എന്റെ നമ്മുടെ ക്ലാസ്സുകൾ നമുക്ക് തൽക്കാലം, ഈ വർഷത്തെ ക്ലാസ്സുകൾക്ക് തൽക്കാലം ഇവിടെ വിരാമമിടാം. ഇതിനും എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. നമുക്ക് എന്നാൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ?
അതെ, എനിക്ക് രണ്ടു വാക്ക് പറയാനുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞ പോലെ നാളെ തൊട്ട് ക്ലാസ് കേൾക്കാൻ പറ്റത്തില്ല എന്ന് ഓർക്കുന്നതിൽ വിഷമമുണ്ട്. അതൊരു സത്യമാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇതുവരെ നമ്മളെ സഹായിച്ച ദൈവം അടുത്ത വർഷം നമുക്ക് അച്ഛനെ തന്നെ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടു വാക്ക് അച്ഛന് വേണ്ടി ഞാൻ നന്ദിയോടെ സംസാരിക്കുകയാണ്. നമ്മൾ ആദ്യത്തെ ക്ലാസ് നടത്തിയത് ഫെബ്രുവരി 1 അന്ന്. മതോപദേശ സാരങ്ങളും എബ്രായ ലേഖനവും എല്ലാം നമ്മുടെ പി സി ജോസഫ് തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചത്. മുല്ലപ്പൂമണ ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാവും ഒരു സൗകര്യത്തിൽ നമ്മൾ കേട്ടിട്ടില്ലയോ? അതുപോലെ അച്ഛന്റെ സ്വരവും ക്ലാസ് ഇത്രയും കേട്ടപ്പോൾ നമ്മളിലും ആ സൗകര്യം വന്നു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും പ്രിപ്പറേഷനോടുകൂടി നമ്മളെ പഠിപ്പിച്ച് അത് ഒരിക്കലും വൃഥമായി പോവുകയില്ല. അത് പല മടങ്ങായി ഞങ്ങളിൽ തന്നെ വിളയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അച്ഛനും എം വി എസിന്റെ എല്ലാ മെമ്പേഴ്സിന്റെയും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അച്ഛനെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പുസ്തകങ്ങളിൽ നിന്നും ക്വസ്റ്റിനും ആൻസറും അച്ഛൻ തരാമെന്ന് ഏറ്റിട്ടുണ്ട്. അച്ഛൻ അത് സൗകര്യം പോലെ തരുമ്പോൾ ഞാൻ എല്ലാവർക്കും ഇമെയിൽ ചെയ്യുന്നതായിരിക്കും. അതുപോലെ നമുക്ക് ഈ ക്ലാസ് അനുവദിച്ച് തന്ന തിരുമേനിക്ക് പ്രത്യേകം നന്ദി. തിരുമേനിയുടെ അനുവാദത്തോടും സഹകരണത്തോടും കൂടെയാണ് ഇത് ക്ലാസ് തുടങ്ങിയത്. അതുപോലെ മറ്റു പലരും ഈ ക്ലാസ്സിൽ നമുക്ക് സഹായിച്ചിട്ടുണ്ട്. അതിന് തിരുമേനി ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. അതുപോലെ സന്തോഷ് അച്ഛൻ, രാജേഷ് അച്ഛൻ, വിജയ് സാമുവൽ അച്ഛൻ, ഒ തോമസ് അച്ഛൻ, പ്രൊഫസർ മേരി മാത്യൂസ്, ലോമോ അച്ഛൻ എന്നിവരോട് എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ക്ലാസ് നടക്കുമ്പോൾ മുഴുവനും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരാളുണ്ടായിരുന്നു, അത് മിസ്റ്റർ മനോജ് മാത്യു. മനോജിനെ മറക്കുവാൻ പറ്റത്തില്ല. മിസ്റ്റർ മനോജ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഒരു വീഴ്ചയും കൂടാതെ തുടങ്ങുമ്പോൾ പാട്ടും പ്രാർത്ഥനയും തുടർന്നുള്ള റെക്കോർഡിങ്ങും എല്ലാം മിസ്റ്റർ മനോജ് എത്ര ഭംഗിയായി നടത്തിയിരുന്നു. അതുകൂടാതെ ഈ ക്ലാസ് എല്ലാം റെക്കോർഡിംഗ് ചെയ്ത് വെബ് പേജിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. മിസ്റ്റർ മനോജിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. മിസ്റ്റർ മനോജിന് ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പിന്നെ ഈ ക്ലാസ്സിൽ ആദ്യം മുതൽ ഇന്നുവരെ ബൈബിൾ വായിച്ച് പലരും ഉണ്ട്. ചോദിക്കുമ്പോൾ തന്നെ സന്നദ്ധരായി വന്നിട്ടുള്ള അവർ എല്ലാവർക്കും എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പ്രോഗ്രാമിൽ ഒരു അവിഭേദ്യ ഘടകമാണ് കേൾവിക്കാർ. അവരില്ലെങ്കിൽ ഒരു ക്ലാസ് നടക്കില്ലല്ലോ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, വെബ്സൈറ്റിൽ നിന്ന് റെക്കോർഡിംഗ് ശ്രവിക്കുന്നവർക്കും എല്ലാം എന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമ്മളെ കോൺഫറൻസ് ഭംഗിയായി പോകാൻ വേണ്ടി ദിവസവും പ്രാർത്ഥിക്കണം. എല്ലാവരും അതിന് വരുവാൻ ശ്രമിക്കണം. എല്ലാവരും ഫൈനൽ ക്വിസും കോമ്പറ്റീഷനും ആനുവൽ എക്സാമും എല്ലാം അതിനുവേണ്ടി നല്ലപോലെ പ്രിപ്പയർ ചെയ്യണം. നമ്മൾ തന്നെ ഒരു പുതിയ ഉണർവുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അതിനകത്തിൽ കൂടെ കിട്ടുന്ന വിഷം നമ്മൾ വർദ്ധിക്കുമാറാകട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു.
നമുക്ക് എന്നാൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഒരു വാക്ക് ഞാൻ മനോജിനും നന്ദി അറിയിക്കാനായിട്ട് വിട്ടുപോയി. അത് മറന്നുപോയിട്ടല്ല, ആ സമയത്തൊന്ന് പിന്നെ പെട്ടെന്ന് വരാഞ്ഞത് കൊണ്ടാണ്. മനോജ് പ്രത്യേകം നന്ദി അറിയിക്കുന്നു, കാരണം ഇത്രയും ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ നിർവഹിക്കുക. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് മനോജ് ജോലി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ ആ സമയത്ത് കൃത്യമായിട്ടത് ഓടി വന്ന് എങ്ങനെയാണ് ഇത്രയും ഭംഗിയായിട്ട് നിർവഹിക്കാൻ സാധിക്കുക, എന്തെല്ലാം കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടായിരിക്കുക ഓരോ ദിവസവും വന്ന് സംബന്ധിച്ചത്. തീർച്ചയായിട്ടും മനോജിനോട് പ്രത്യേകം താങ്ക്സ് അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. നമ്മൾ ഓർത്തതുപോലെ ഇത് നമ്മളുടെ ഉള്ളിൽ വളരുവാനും നമുക്ക് അല്പമെങ്കിലും ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രിയമുള്ളവരെ, ചെറിയൊരു മാറ്റമെങ്കിലും ഈ ദൈവവചന പഠനം നമ്മളിൽ ഉണ്ടാക്കുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നിർത്തിയിടരുതേ മാതാവേ, ഞങ്ങൾക്കായുള്ള അർത്ഥനയെ, ഞങ്ങളിൽ ആർദ്രത തോന്നിയിടാനേകാത്മജനോടാർത്ഥിക്കമായ കർത്താവേ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ച് നടത്തുന്ന MMVS എല്ലാ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ദേവൻ നൽകിയ അനുഗ്രഹങ്ങളെല്ലാം നന്ദിയോടെ ഓർക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെടണമേ. ദൈവകരണയാൽ എല്ലാവരെയും ചുറ്റിക്കൊള്ളണമേ. തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും വാഴ്ത്തി വിശദീകരിക്കണം, അനുഗ്രഹിക്കണം. ദൈവമേ, ഞങ്ങളെല്ലാവരും നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിരിക്കും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. ബാർക്കിമോർ പിതാവാം ദൈവമേ, അവിടുത്തെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംശ്രവവാസവും കൂട്ടായ്മയും ഞങ്ങളെല്ലാവരുടെ മേലും ദൈവമായ കർത്താവേ, ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും വനിതാ സമാജത്തിന്റെ എല്ലാ അനുഗ്രഹീതമായ പ്രവർത്തനങ്ങളോടും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും വർദ്ധിച്ചിരിക്കുമാറാകണമേ. ആമേൻ.